our heads.
നമ്മുടെ തലകളെ വണങ്ങാം.
Dear God, we are happy this afternoon for this.
സ്നേഹവാനായ ദൈവമേ, ഒരിക്കൽ കൂടി വീണ്ടും ഒരുമിച്ച് കൂടാൻ ഇന്ന് ഉച്ചസമയം ഞങ്ങൾക്ക് കിട്ടിയ ഈ അവസരത്തിനായി ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു.
You alone, Lord, knows how our hearts is yearn for this hour.
കർത്താവേ, ഈ നാഴികയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ എത്രമാത്രം കാംക്ഷിക്കുന്നു നീ മാത്രം അറിയുന്നുവല്ലോ. അതായത്, നിന്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് ഈ സന്ദേശത്തെ വീണ്ടും കൊണ്ടുവരുന്നത് ഈ നാഴികയിലേക്ക് അത്രമാത്രം അത്യാവശ്യമുള്ളതാണെന്ന് ഞങ്ങൾ വളരെ പ്രധാനമായി കരുതുന്നു. അവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി അനുവദിച്ചു തന്നിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, നിന്റെ ദയയുടെ കരങ്ങൾ ഞങ്ങളുടെ മേലായിട്ട് അത് ഞങ്ങളെ വഴി നടത്തുകയും നേരെയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് തരണമേ. കാരണം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ കൂടുതലായി അറിയാനായി വാഞ്ഛിക്കുന്നു. കൊയ്ത്തിന്റെ ആ വലിയ വയൽ പക്വത പ്രാപിച്ചു കിടക്കുന്നത് ഞങ്ങൾ കാണുന്നു. കൂടാതെ ധാന്യം മെതിക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ചുറ്റും നിന്നും നീ പതിര് തുറന്നു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പക്വത പ്രാപിക്കപ്പെടുവാൻ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഞങ്ങളെ നിന്റെ പുത്രന്റെ സന്നിധിയിൽ കിടക്കുവാനിടയാക്കണമേ. ഞങ്ങൾ പാടുന്നതായ എല്ലാ പാട്ടുകളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവ്, എല്ലാ പ്രാർത്ഥനകളെയും അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമറിയണമേ. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എല്ലാവരെയും നീ രക്ഷിക്കണമേ. അലഞ്ഞു തിരിഞ്ഞു പോയവരെ ജീവനുള്ള ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൂട്ടായ്മയ്ക്കായി തിരികെ വിളിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കെട്ടിടത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ രോഗികളായ വ്യക്തികളെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് അനുവദിക്കണമേ. ഈ യോഗങ്ങൾ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഇടയിൽ ഒരൊറ്റ ദുർബലമായ വ്യക്തി പോലും ഉണ്ടായിരിക്കാനിടയാക്കരുതേ.
Dear God, then for ourselves, we who
കൂടാതെ സ്നേഹവാനായ ദൈവമേ, ഈ സമയത്തെ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയെ അവകാശപ്പെടുന്ന ഞങ്ങൾക്കും ബാബിലോണിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ലോകത്തെല്ലായിടത്തുമുള്ളവരോടും ഈ അവസാന സമയത്ത് ഈ അത്ഭുതകരമായി കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്നവരായ ഞങ്ങളെ ദൈവമേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സത്യമായിട്ടും വിശക്കുന്നവരും ഞങ്ങൾക്കറിയാവുന്നതായ എല്ലാവിധമായ ലോകകാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശൂന്യമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ ഞങ്ങൾ സ്ഥിരതയോടെ ഓടാനിടയാക്കണമേ. പിതാവേ, ഇത് അനുവദിച്ചറിയണമേ. ഈ യോഗത്തിന്റെ അവസാനത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങളായിരുന്നതിലും നിറയപ്പെട്ടതും ശക്തിയേറിയതുമായ നല്ല ക്രിസ്ത്യാനികളാകാനിടയാക്കണമേ. ദൈവമേ, നിനക്ക് എല്ലാ മഹത്വവും കിട്ടാനിടയാകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഞാൻ കുറച്ച് സമയങ്ങൾ കൊണ്ട് കാത്തിരുന്നതായ ഒരു നല്ല അവസരമാണ് ഇന്ന് രാത്രി എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവണക്കളിലേക്ക് എളുപ്പം ചെന്നെത്തേണ്ടതിനായി ഞാൻ അത്രമാത്രം വികാരാവേശനായി പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പത്നിയോട് പറഞ്ഞിരുന്നു. ലോകമൊട്ടുക്ക് എനിക്ക് വേറെയും ധാരാളം സ്നേഹിതരുണ്ട്. തീർച്ചയായും ഞാൻ അവരുടെ അടുക്കൽ പോകാറുമുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഈ ടാബർനക്കളിനെ കുറിച്ച് മറ്റെന്തോ പ്രത്യേക ഒരു കാര്യമാണ്. ദൈവം എനിക്ക് ജീവൻ ഈ ഭൂമിയിൽ തന്നപ്പോൾ ഞാൻ ഇവിടെയുള്ള ഈ പൊടിയിൽ നിന്നുമാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. അതുമല്ല, അവന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കുഴിച്ചുമൂടപ്പെടുന്നതായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ എന്നെ ഇവിടെ എവിടെയെങ്കിലും കണ്ടെത്തും. എന്നാൽ ഞാൻ ജെഫേഴ്സൺവിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അത്രമാത്രം ഒറ്റപ്പെട്ടവനായതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നു എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടെയുള്ള ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലാതെ അതിന് കാരണമില്ല. ശരിയെങ്കിൽ എനിക്ക് ചെയ്യുവാനായിട്ടുള്ളത് തിരികെ ചെന്നിട്ട് കുറച്ച് ദിവസങ്ങൾ യോഗങ്ങൾ നടത്തുക എന്നത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, നമുക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ നാം എന്തെങ്കിലും അറിഞ്ഞിരിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വിഷയമായി നമുക്കുള്ളത് വിവാഹവും വിവാഹമോചനവും എന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടെങ്കിൽ ഒരു ഉത്തരവും ഉണ്ടായിരിക്കും. ഒരു ഉത്തരമില്ലാതെ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതല്ല. അതെന്തായിരുന്നാലും ഒരു കാര്യമല്ല, അതിനൊരു ഉത്തരമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിനെക്കുറിച്ച് ഞായറാഴ്ച രാവിലെ സമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാളെ രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആ സ്കൂളിന്റെ പേര്? അതെ, പാർക്ക് വ്യൂ ഓഡിറ്റോറിയം എന്നാണ്. എന്താണ് സാറേ? അതെ, പാർക്ക് വ്യൂ ജൂനിയർ ഹൈ എന്നാകുന്നു. അതെവിടെയായിട്ടാണെന്ന് എത്ര പേർക്കറിയാം? അതിന്റെ പുറത്തായ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ അവർക്കില്ലേ സഹോദരൻ നെവിലെ? അതിവിടെ അടുത്തായിട്ട് തന്നെയാണ്, ഏകദേശം മുക്കാൽ മൈൽ ദൂരത്തായിട്ടാണ്. അതവിടെ ഒരു അടയാളം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ റോഡിൽ നിന്നും പിന്നോട്ട് തിരിയുക. അതൊരു നല്ല ഉയർന്ന ലിഫ്റ്റുകളോടുകൂടിയ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ നിങ്ങളുടെ കൈകളെ നീട്ടിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ എഴുതിയെടുക്കുന്നതിനും മറ്റുമുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. ഈ ടാബർനക്കൾ വെച്ചുള്ള യോഗങ്ങളിൽ ഒരുവിധം ഞെരുങ്ങിയിരിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി അധികമായി നിങ്ങൾ അവിടെ ആനന്ദിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. അവിടെ ധാരാളം മുറികളുണ്ട്. കൂടാതെ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അവർക്ക് നാം അനുവർത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കേണ്ടതായ കുറച്ച് ചില വ്യവസ്ഥകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏകദേശം 6:30 വരെ ആ മൈതാനത്തിൽ ചെന്നിരിക്കരുത് എന്നുള്ളതാണ്. എപ്പോഴാണത്? അതെ, നാം അവിടെ 6:30 ചെന്നെത്തിച്ചേരുക എന്നുള്ളത് ഒരു നല്ല അഭിപ്രായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ഈ നഗരത്തിൽ തന്നെ 6000 പേരെയോളം ഇരുത്താൻ കഴിയുന്ന വേറൊരു ഓഡിറ്റോറിയം കൂടിയുണ്ട്. നാം ഈ കെട്ടിടത്തിൽ നല്ലവരായിരുന്നാൽ ചിലപ്പോൾ ഞാൻ വിദേശത്ത് നിന്നും തിരികെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ചൂട് സമയത്തേക്ക് തന്നെ ഒരു വലിയ യോഗത്തിനായി അവർ അത് നമുക്ക് അനുവദിച്ചു തരാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എത്ര പേർക്ക് അവിടെ ഇരിപ്പിടമുണ്ട്? 4000. അതുകൊണ്ട് നമുക്കവിടെ ധാരാളം സൗകര്യമുണ്ട്. അവിടെ തിരക്കുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് 6:30 വരിക. അതിനാൽ എല്ലാവർക്കും കൂടി ശരിയായ സമയത്ത് തന്നെ ഒരുമിച്ച് കടന്നു വരാൻ കഴിയും. നിങ്ങൾക്ക് ഒരു നല്ല ഇരിപ്പിടം കിട്ടുമെന്ന് എനിക്ക് തീർച്ചയാണ്. അത് ഇതുപോലെയുള്ള ഉയർത്തുന്ന യന്ത്രത്തോടു കൂടിയതാണ്. കൂടാതെ നിങ്ങൾക്ക് എഴുതാനും കുറിച്ചെടുക്കാനും മറ്റുമായി സ്ഥലമുള്ളതുമാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്കത് തുടങ്ങാം. ഇത് ബുധനാഴ്ച രാത്രിയിലത്തെ പ്രാർത്ഥന യോഗമായിരിക്കും തന്നെ ഇന്ന് രാത്രിയിൽ ഈ സ്ഥലം നിറഞ്ഞിരിക്കുന്നതിനാൽ നാം നാളെ രാത്രിയിൽ തുടങ്ങുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ധാരാളമായ തിരക്കുണ്ടാകുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാൻ കഴിയും എന്ന ആശയിലാണ് നാം ഇത് വാടകയ്ക്ക് എടുത്തത്. എന്നാൽ അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ രാത്രിയിൽ അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് സഹോദരൻ നെവിലെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അതൊരു നല്ല അഭിപ്രായമാണെന്ന് എത്ര പേർ വിചാരിക്കുന്നു? അതിനാൽ നിങ്ങൾക്ക് ധാരാളം സ്ഥല സൗകര്യം അവിടെ കിട്ടും. അത് നേരത്തെ തന്നെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇവിടെ സഭയിലുള്ള ആരോ സഹോദരന്മാരാണ് അതിന്റെ കാശ് കൊടുത്തിരുന്നത്. നമുക്കതിന്റെ ചിലവ് ഒരു രാത്രിയിലേക്ക് $50 ആകുന്നു. അത് വളരെ വളരെ ഒരു രാത്രിയിലേക്ക് $50 കൊണ്ട് വളരെയധികം പേർക്ക് ഇരിക്കാനും കൂടാതെ ഒരു പുതിയ കെട്ടിടവും ഒരു നല്ല പ്രസംഗപീഠവും നമുക്ക് കിട്ടുന്നു. എന്നാൽ തീർച്ചയായും നാം ഒരു വഴിപാടെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആളുകളെ കൊണ്ട് തന്നെ അതിനുവേണ്ടി ചെലവ് ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം അത് തിരികെ കൊടുക്കുന്നതാണ്. എന്നാൽ നമുക്ക് ചെലവ് കാര്യങ്ങളും കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ തീർച്ചയായും നമുക്ക് കാണിക്കെടുക്കുന്നത് നിർത്താൻ കഴിയും. നമ്മുടെ ഇടയിൽ അപരിചിതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാശിന് വേണ്ടി ഒരിക്കലും യാചിക്കുകയോ തേണ്ടുകയോ ജനങ്ങളെ തള്ളുകയോ ചെയ്യില്ല എന്നൊരു നയപരിപാടി നാം ഉണ്ടാക്കിയിരിക്കുന്നു. നാം കാണിക്കയുടെ പാത്രം കൈമാറുന്നു. അത് വെറും ഒരു മതപരമായ പ്രവൃത്തിയാണ്. പല പ്രാവശ്യവും കാണിക്കയുടെ പാത്രം പോലും കൈമാറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമായിട്ടില്ല. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ ദാനം കൊടുക്കൽ നമ്മുടെ മതത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ ചുമതലയുടെ ഒരു ഭാഗമാണ്. അത് വെറും ഒരു ചില്ലിക്കാശായിരുന്നാലും അല്ലെങ്കിൽ എന്തുതന്നെയായിരുന്നാലും അല്ലെങ്കിൽ ഒരു നാണയമായിരുന്നാൽ തന്നെയും അതൊരു കാര്യമല്ല. അതുകൊണ്ട് ഓർക്കുക, ഒരു ദിവസം ധനവാന്മാരായ ആളുകൾ വന്ന് ധാരാളം പണം ഭണ്ഡാരത്തിലിടുമ്പോൾ ഒരു വിധവയും അവിടെ വന്നത് യേശു കണ്ടു. ചിലപ്പോൾ അവളുടെ കൂടെ വിശക്കുന്ന രണ്ട് കുട്ടികളോടൊപ്പം അവിടെ വന്നിരുന്നെന്നിരിക്കാം. അവൾക്കുണ്ടായിരുന്നതെല്ലാമായ 3 കാശ് അവൾ ഭണ്ഡാരത്തിലിട്ടു. അതിന് 6 ഇട്ടു എന്ന് യേശു ചോദിച്ചു. ഇപ്പോൾ ഞാനാണ് അവിടെ നിന്നിരുന്നെങ്കിൽ അത് ചെയ്യരുത് സഹോദരി, നോക്കൂ ഇവിടെ ഞങ്ങളുടെ വശം ധാരാളം പണമുണ്ട് എന്ന് പറയുമായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും അവളെ തടഞ്ഞില്ല. നോക്കൂ, അവൾ തിരികെ പോകുമ്പോൾ അതിലും വലിയ എന്തോ എന്ന് അവൾക്ക് വേണ്ടി അവന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് നോക്കൂ, എങ്ങനെയൊക്കെ ആയിരുന്നാലും നിത്യതയിൽ ഒരു വീട് അവൾക്കുണ്ടായിരിക്കുകയും അവൾ അതിലേക്കാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. അവൻ ഒരിക്കലും അവളെ തടഞ്ഞില്ല. അവളുടെ പക്കലുണ്ടായിരുന്ന 3 കാശ് ഇടാൻ അവളെ അനുവദിക്കാണ് ചെയ്തത്. കാരണം അത് മാത്രമായിരുന്നു അവൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു വിധവ, അവളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിത ചെലവിന് വേണ്ടി 3 കാശ് മാത്രം ഉണ്ടായിരുന്ന അവൾ അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് നോക്കൂ, ജനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് അതിനുവേണ്ടിയുള്ള അവസരം നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ആര് $50 കൊടുക്കും, ആര് $20 കൊടുക്കും എന്ന് പറയുന്ന ഈ ആളുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അത് നിങ്ങളുടെ ബുദ്ധിക്ക് കേടുപറ്റിയതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒരു യോഗത്തെ നടത്തുന്നതിന് വേണ്ടി കാശിന്റെ ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതായി ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഒരിക്കലും ഈ മാനേജർമാരെ അത് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിരികെ ടാബർനക്കലിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് സമ്പൂർണമായും ഒരു മതപരമായ യോഗമാക്കുന്നതിന് വേണ്ടി നമുക്ക് കാണിക്കാ പാത്രം കൈമാറേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അവർ കാണിക്കയുടെ പാത്രം ഓരോ രാത്രിയിലും കൈമാറ്റം ചെയ്യുന്നതാണ്. ശരി, അങ്ങനെ ഇപ്പോൾ അവർ കാണിക്കെടുക്കുന്നതാണ്. അവർ കാണിക്കയുടെ പാത്രം നിങ്ങളുടെ അടുക്കൽ കൂടി കൊണ്ടുപോകുന്നതാണ്. അതിനെപ്പറ്റി അത് മാത്രമാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഓരോ രാത്രിയിലും സഭയ്ക്ക് വേണ്ടി ഒരു നിശ്ചിതമായ സന്ദേശം കർത്താവിന്റെ ഹൃദയത്തിലിട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ദിവസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കയില്ല. കാരണം ഒരു വലിയ അപൂർവ കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അത് വാസ്തവമായിട്ട് മഹത്തായ ഒന്നായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിനായി എനിക്ക് ഉത്കണ്ഠയേറിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ മുഖ്യ വിഷയമായ അതിനെക്കുറിച്ച് മിക്കവാറും എല്ലാവരും തന്നെ വിളിച്ചിരുന്നു എന്ന് ബില്ല് പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. അത് വിവാഹവും വിവാഹമോചനവും എന്നതായിരുന്നു. അത് വളരെ മഹത്തായ ഒരു വിഷയമാണ്. അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനായി പോവുകയും ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്തു. എനിക്കറിയാം എന്റെ പക്കൽ അതില്ലായിരുന്നു. എന്നാൽ ദൈവം അതെനിക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അതിന്റെ പക്കലുണ്ട്. ദൈവം എനിക്കതിന്റെ ശരിയായ ഉത്തരം തന്നിരിക്കുന്നു. നോക്കൂ, അത് സത്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിതുവരെയും ശരിക്കത് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ സഹോദരിമാരോട് ഞായറാഴ്ചത്തെ യോഗം വിട്ടുകളയാൻ ഞാൻ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ എനിക്കതറിയില്ല. വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ ചില മർമ്മപ്രധാനമായ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുകയും കൂടാതെ അതിനെക്കുറിച്ചുള്ള സത്യത്തെയും അതെങ്ങനെയാണെന്നുമുള്ളതുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ പരിപൂർണമായിട്ടും യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്നതിലേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. കൂടാതെ അവൻ അത് ചെയ്യുന്നതിനായി ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഹാരത്തിനായി ഞാൻ ഇവിടെയുള്ള ഒരു ലഘുഭക്ഷണശാലയിലായിരുന്നു. കൂടാതെ ജെറിയും മറ്റുള്ളവരും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കാത്തിരുന്നു. ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നല്ലതായിട്ട് കടന്നു വരാൻ പോകുകയാണെന്ന് ഈ വ്യക്തി പറഞ്ഞു. അങ്ങനെ അവർക്ക് ബാസ്കറ്റ് ബോളിന്റെ കളിയോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു, ബ്രഹാം അവിടെ ഒരു യോഗത്തിനായി എത്തിയിട്ടുണ്ട്. വളരെയധികം ജനങ്ങൾക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അത് അവിടെയുള്ള ഒരു റാഞ്ചി വീട്ടിലൊന്നിൽ വെച്ചായിരുന്നു. അവർ വാസ്തവത്തിൽ നല്ലവരായിരുന്നു. അവർ നിങ്ങളെക്കുറിച്ച് തീർച്ചയായും പുകഴ്ത്തി പറയുകയും നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളെയും പറഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും വിലമതിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ റാഞ്ചി വീട്ടിലെ മാനേജറും ഞാനുമായി കണ്ടുമുട്ടിയിരുന്നു. ഞാൻ അരിസോണയിൽ നിന്നും ഏകദേശം 2:30 അവിടെ എത്തിയിരുന്നു. സഹോദരൻ ബ്രാണൻ, നിങ്ങൾക്ക് വേറൊരു യോഗം കൂടി ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ വശം കുറച്ച് സഹായങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതായത്, അവിടെ നിന്നും വരുന്ന ഈ ആളുകൾ വാസ്തവത്തിൽ വളരെ നല്ല ജനങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളെ കുറിച്ച് അതെന്നെ വളരെ നല്ലതായി തോന്നിപ്പിക്കുന്നു. കാരണം എന്തൊക്കെയായാലും നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളാണെന്ന്, അതല്ലെങ്കിൽ ഒന്നുകൂടി ശരിക്കും പറഞ്ഞാൽ മക്കളാണെന്ന് ഞാൻ ഒരു രീതിയിൽ അനുഭവപ്പെടുന്നു. ഇട എന്നത് ഒരാടിനെ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ ഒരാടല്ല, നിങ്ങൾ എന്റെ കുഞ്ഞാടുകളാണ്. അതെങ്ങനെയുണ്ട്? നിങ്ങൾ കർത്താവിന്റെ കുഞ്ഞാടുകളാണ്. അതായത്, അവൻ എനിക്ക് തീറ്റിക്കാനായി തന്നിരിക്കുന്നു. അവൻ എന്നെ കൊണ്ടത് ചെയ്യിക്കാനിടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നാം വഴിയിൽ കൂടി ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ 7 മുദ്രകളുടെ സമയം തൊട്ടേ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാ മർമ്മങ്ങളും അതിൽ, അതായത് 7 മുദ്രകൾ തുറക്കുന്നതിൽ, വേദപുസ്തകത്തിലെ എല്ലാ മർമ്മങ്ങളും വെളിപ്പെടേണ്ടിയിരിക്കുന്നു. എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കെ അത് കുറഞ്ഞ പക്ഷം ടേപ്പിലാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് എന്തുവായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഞാൻ എന്ത് പറയുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിസ്മയപ്പെട്ടിരിക്കും. കൂടാതെ ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കഠിനമായിട്ടുള്ളതായി കാണപ്പെടുന്നു. കർത്താവിന്റെ സഹായത്താൽ അത് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതിനുശേഷം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെയും അവന്റെ വരവിന് മുമ്പായി ഞാൻ പോകാനിടയായാൽ തന്നെയും നിങ്ങൾക്കത് റെക്കോർഡിലുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് പുതിയ പുസ്തകങ്ങൾ പുറത്തായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സഹോദരി വെയിലിനെ കാണുന്നു. ഡോക്ടർ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെയുണ്ടോ സഹോദരി വെയിൽ? ഒരുപക്ഷെ അദ്ദേഹം യോഗത്തിൽ ഉണ്ടായിരിക്കാം, എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലോ, അതെ, അങ്ങ് പുറകിലായി അദ്ദേഹം ഇരിപ്പുണ്ട്. സഹോദരൻ വെയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ ഓർത്തു. അത് 2 പുസ്തകമുണ്ടെന്ന് ഇന്ന് അവർ പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണോ സഹോദരൻ വെയിൽ? നിങ്ങളുടെ 2 പുസ്തകങ്ങൾ ഇവിടെയുണ്ടോ? ഇപ്പോൾ എനിക്കറിയില്ല. എന്നാൽ ഓരോ വ്യക്തിക്കും ഒരു കോപ്പി കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഞാൻ തെറ്റാണെന്നും വരാനിടയുണ്ട്. അങ്ങനെ ഇപ്പോൾ 7 സഭാകാലങ്ങൾ തീർന്നിരിക്കുന്നു. അത് ശരിയാണോ സഹോദരൻ വെയിൽ? ഇപ്പോൾ അത് അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഹൃദയത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് അത് ഉത്തരം നൽകുന്നു. അതിനുശേഷം 7 മുദ്രകൾ തുറന്നത് പുസ്തക രൂപത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ്. അതിനാൽ ഓരോരുത്തർക്കും അവരുടേതായി തന്നെ അത് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അത് എഴുതി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, ആദ്യം ഞങ്ങളത് ടേപ്പിൽ നിന്ന് അത് എഴുതിയ രീതിയിൽ നിന്നും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്നും ഞങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കൊരു സന്ദേശം പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു കാര്യവും പിന്നെ ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് വേറൊരു കാര്യവുമാണ്. അതിപ്രകാരം ഞാനൊരു വിഷയത്തെ തൊട്ടുകൊണ്ട് കടന്നുപോകാനിടയുന്നത് പോലെയാണ്. ഞാൻ സർപ്പത്തിന്റെ വംശമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അത് നിങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ആ പുസ്തകം വായിക്കുന്ന വ്യക്തി നിങ്ങൾ അതെടുത്ത് മാറ്റുകയാണെങ്കിൽ സർപ്പത്തിന്റെ വംശം എന്താണെന്ന് അത്ഭുതപ്പെടും. അവർ അതറിയില്ല. അത് പ്രിൻസ്റ്റണിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്തു ചെന്ന് പറ്റുകയാണെങ്കിൽ നമ്മൾ വിവേകമില്ലാത്തവരാണെന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് എനിക്ക് സഹോദരൻ വെയിൽ ഇതിനെ അതേ വിചാരത്തിൽ തന്നെ നിലനിർത്തുന്നതിനും അതിന് വ്യാകരണം കൊടുക്കുന്നതിനുമായി എന്നെ ഒരു രീതിയിൽ സഹായിക്കാനുണ്ട്. എന്റെ വ്യാകരണത്തെക്കുറിച്ച് എനിക്ക് തീർച്ചയാണ്. അത് അവർക്ക് തീർച്ചയായും ഒരു മർമ്മമായിരിക്കും. അതിനാൽ സഹോദരൻ വെയിൽ വാസ്തവത്തിൽ അതിന് മിടുക്കനാണ്. അതിൽ നിന്നും നമ്മുടെ ഈ വിലയേറിയ സഹോദരന് എങ്ങനെയോ വേറെ കുറിച്ച് പ്രേരണ കിട്ടിയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിന്നും വേറെ കുറച്ച് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുവാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ എന്നൊരു പുസ്തകവും ലൗദിക സഭ എന്ന വേറൊരു പുസ്തകവും അല്ലെങ്കിൽ അതുപോലെ എന്തോ അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അതിൽ 1000-ത്തോളം എന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നതായി ബില്ലി ഇന്ന് രാത്രിയിൽ എന്നോട് പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. ആരോ ടെക്സാസിൽ നിന്നും അത് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് അതിവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അവർ എന്തായിരുന്നാലും അത് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ അത് ജാമ്യപ്പെടുത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് തീർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ അത് ആനന്ദിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയെങ്കിൽ സഹോദരൻ വെയിലിന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് നിങ്ങൾ എത്രമാത്രം അത് വിലമതിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയുക. ഞാൻ സ്വയമായി ഒരിക്കലും അത് വായിച്ചിട്ടില്ല. ഞാനത് വായിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്റെ മനസ്സ് മാറ്റാനിടയുണ്ട്. അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ഞാനത് വായിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ബുധനാഴ്ച രാത്രിയായിരിക്കും നമ്മുടെ യോഗം. ഔദ്യോഗികപരമായിട്ട് നാളെ രാത്രിയിലാണ് തുടങ്ങുന്നത്. എന്നാൽ നിങ്ങളുടെ ഇടയിലായിരിക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ വീട്ടിലായിരിക്കാൻ കഴിയുകയില്ല. അതിപ്രകാരം നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാർ വരികയും നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതിനായി വഴിയുടെ അറ്റം വരെ ഓടിയെത്തുകയും ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ നിങ്ങളെ ജഫേഴ്സൺ വില്ലയിലേക്ക് സ്വാഗതം ചെയ്യാനായി ഞാൻ ഓടി വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞയാഴ്ച അല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ വീട്ടിലെത്തിയിട്ട് ഏകദേശം 3 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അരിസോണയിൽ കുറച്ച് യോഗങ്ങൾക്ക് ശേഷം വിശ്രമിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ വേട്ടയാടാൻ പോകുകയും എനിക്ക് അരിസോണ സംസ്ഥാനത്തെ പേരിട്ട് സിംഹത്തെ കിട്ടുകയും ചെയ്തു. അവനെ കിട്ടുന്നതിനായി 20 മൈലോളം തടികൾക്കിടയിലൂടെ ഞാൻ ഓടിയിരുന്നു. എന്നാൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാനതിനെക്കുറിച്ച് ഓർത്തിട്ടില്ല എന്നിരിക്കലും ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണിക്കാനായി ഞങ്ങൾ അവിടെയായിരുന്ന മാസത്തോളം കുഞ്ഞുങ്ങൾക്കു വേണ്ടി സ്കൂളിനുമായി കർത്താവ് ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ സ്ഥലം തന്നിരുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. ജിമ്മി പോൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ജിമ്മി ഇവിടെ ഉണ്ടായിരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. പഴയ കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ട്, ഷൂസ് ഇട്ടുകൊണ്ട്, ടെന്നീസ് കളിക്കുന്ന ഷൂസ് ഇട്ടുകൊണ്ട്, അതിൽ തള്ളവിരലിൽ വെളിയിലുമായിട്ട് അവിടെ ഇരിക്കുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. ഒരാളോട് പേപ്പറും മറ്റൊരാളോട് പെൻസിലും ഞാൻ കടം വാങ്ങിയിരുന്നു. ഞാൻ പാട്ടെഴുതുമായിരുന്നു. എന്റെ പഴയ ഫോണിനെ കുറിച്ച് ടേപ്പിലേക്ക് കാണാപ്പാടം ചൊല്ലാനായി ശ്രീമതി വുഡ്സ് എന്ന് ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടി ഇവിടെയുണ്ട്. നല്ല ഒന്നായിരിക്കുന്നു. ഇപ്പോൾ അത് ശ്രീമാൻ ഫോർഡിന് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. അതിൽ വളരെയധികം സത്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മുമ്പിൽ ഒരു ചടപട ശബ്ദവും പൽചക്രത്തിന്റെ ഒരു കൂട്ടിയുരുമലും നിയന്ത്രിക്കുന്ന പൽചക്രത്തിന് വേണ്ടി ഒരു ചൈനയിലെ വിഷമ പ്രശ്നം പോലെയൊക്കെ ഏകദേശമായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഒരു കാര്യം എനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് 4 ചക്രങ്ങളും എണ്ണി നോക്കിയിട്ട് അത് സ്റ്റാർട്ടാകുന്നത് വരെ അത് തള്ളി ഓടിച്ചിട്ട് അതിൽ കടന്നു പറ്റുക മാത്രമാണ്. ഞാനത് ഓടിച്ചുകൊണ്ട് മലമുകളിലേക്ക് തീരെ പതിയെ വലിച്ചുകൊണ്ട് എനിക്ക് കഴിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് നല്ലൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് മറ്റവശത്തേക്ക് തിരിക്കുമ്പോൾ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഓർത്തു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെയാണ് നാം ഈ മലയും കയറുന്നത്. അത് തീർത്ഥാടകന്റെ മുന്നേറ്റം പോലെയാണ്. എന്തോ ഇതുപോലൊക്കെയുള്ള ഞാൻ എഴുതിയ ഒരു പാട്ട് എന്റെ വശമുണ്ട്. ഓർക്കുക, അപ്പോൾ എനിക്ക് ഏകദേശം 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുകൊണ്ട് ആ മലയിടുക്കുകളിലേക്ക് ഞാൻ നോക്കിയായിരുന്നു. ഇവിടെയുള്ള ഈ കണ്ണാടി ഗുഹയുടെ കണ്ണാടി വാതിലിൽ കൂടി ആ സിംഹം അവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നതിനെ ചിന്തിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് എഴുതിയ ഒരു ചെറിയ പാട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ തിരികെ പോയിട്ട് അത് എടുത്തുകൊണ്ടുവന്നു. അത് ഇപ്രകാരമായിരുന്നു: എപ്രകാരം ദൈവം എല്ലാ പ്രചോദനത്തിലുമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് ഒരു പാട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. ദൈവം പാട്ടുകളിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശു അപ്രകാരം പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനത്തിൽ ദാവീദ് എന്താണ് പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾക്കറിയില്ല എന്ന് അവൻ തിരികെ ദാവീദിനെ സൂചിപ്പിച്ച് പറഞ്ഞു. ആ ക്രൂശീകരണത്തെ തന്നെ നിങ്ങൾ നോക്കുക. 22-ാം സങ്കീർത്തനത്തിൽ എന്റെ ദൈവമേ നീ എന്നെ തടി കൈവിട്ടതെന്ത് എന്ന് ദാവീദ് പാടി. എന്റെ അസ്ഥികളൊക്കെയും അവയെന്നെ ഊറ്റുനോക്കുന്നു, എന്റെ കൈകളെയും കാലുകളെയും അവർ തുളച്ചു. നിങ്ങൾക്കറിയാമോ, അതൊരു പാട്ടായിരുന്നു. സങ്കീർത്തനം ഒരു പാട്ടാകുന്നു. ഈ പാട്ടിൽ എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കടം വാങ്ങിയ ഒരു തുണ്ട് കടലാസമായി ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ ഏകനാകുന്നു. ഓ, ആ ദൂരെയായ തെക്ക് വടക്കേക്ക് ഞാൻ അത്രയും ഏകനാകുന്നു. ആഴമേറെ നെഴലുകൾ അവിടെ മലഭാഗത്തേക്ക് പതിക്കുന്നു. ധൂമ്രവർണ്ണമേറിയ മൂടൽ മഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെന്നായെ എനിക്ക് കാണാം. നീണ്ട കൊമ്പുകൾ ഉരസിപ്പോകുന്നിടത്ത് ഒരു കാട്ടു ചെന്നായ അലറുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. എവിടെയോ ഒരു മലയിടുക്കൽ ഒരു സിംഹം ഉരുളുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. അതങ്ങ് ദൂരെയുള്ള അരിസോണയിലെ കറ്റാലിന മലയിലായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം അതേ മലയിടുക്കൽ അവിടെ നിന്നുകൊണ്ട് ആ സിംഹം എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഓ ദൈവമേ, ആ നദിക്കപ്പുറത്ത് എവിടെയോ സ്നേഹിതരെ ഒരു ദേശമുണ്ട്. അതവിടെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും വെറും കെട്ടുകഥയല്ല, അവ സത്യമാണ്, അവ യാഥാർത്ഥ്യമാണ്. ഇന്ന് രാത്രിയിൽ ഈ ജനങ്ങളോടൊപ്പം, അതായത് എന്നേക്കും അവിടെ ജീവിക്കാനായി ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ജനങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവിടെ ഒരു രോഗമോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ വേർപെടുത്തലോ ഉണ്ടായിരിക്കില്ല. കൂടാതെ പിന്നെ യാത്ര നമുക്ക് യാതൊന്നുമായിരിക്കില്ല. വചനം വായിക്കാതെ ഒരു യോഗവും പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ നെവിലെ, നിങ്ങൾ എന്നോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ബില്ലി എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണോ സഹോദരൻ നെവിലെ? അതെ, ഞാൻ ചിലപ്പോൾ സ്വല്പം അധികമായി അതിൽ എടുക്കപ്പെട്ടെന്നിരിക്കാം. എനിക്കതിനെക്കുറിച്ച് വളരെ നല്ലതായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ പാട്ടുകളും മറ്റുമായിട്ടുള്ളവർ പാടുവാൻ പോകുന്നതിന് മുമ്പ് സഹോദരൻ നെവിലെ കണ്ടിട്ട് അവിടെ അത് നടത്തുക. എന്നിട്ട് അരമണിക്കൂർ നേരത്തെ അത് നടത്തുക. അതിനുശേഷം ഈ ആഴമേറിയ സന്ദേശങ്ങളിലേക്ക് കടന്നിട്ട് കർത്താവ് എന്താണ് ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. നമുക്ക് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൽ സംതൃപ്തനാണ്. അത് ഗോതമ്പാകുന്നുവെന്നും പതിര് പരിപൂർണമായിട്ടും അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. അതിരു ഗോതമ്പിനെ എങ്ങനെയാണ് വിട്ടുമാറുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ മുന്നോടി നാളെ രാത്രിയിൽ ഞാൻ തന്നേക്കാനിടയുണ്ട്. എന്നാൽ ഗോതമ്പിന് പുത്രന്റെ സന്നിധിയിൽ പക്വത പ്രാപിക്കുന്നതിനായി കിടക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിത, അതിനുവേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ചെറിയ കൂട്ടം ആളുകൾ പുത്രന്റെ സന്നിധിയിൽ കിടന്നിട്ട് ക്രിസ്തുവിനോളം പക്വത പ്രാപിച്ചിട്ട് അവന്റെ മേശയിലെ അപ്പമായി തീരുന്നതുവരെ അവിടെ തന്നെ ആയിരിക്കുക. അതാണ്, അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വചനത്തെ സമീപിക്കുന്നതിന് മുമ്പ് പാട്ടുകളെയും മറ്റും ഉരുവിട്ടതിനു ശേഷം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നാം ഒരു പാഠമെടുക്കാൻ പോവുകയാണ്. സ്നേഹവാനായ യേശുവേ, ഈ കുറച്ച് വാക്കുകൾ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ കരുണയും ദയയും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ മൃദുവാക്കണമേ. എല്ലാ പതിരും മുള്ളും മുൾച്ചെടിയും മാറ്റിയിട്ട് ദൈവത്തിന്റെ വാഴ്ത്തപ്പെട്ട സൂര്യപ്രകാശം കർത്താവേ വചനത്തിന്മേൽ പതിയണമേ. ഇത് ഞങ്ങൾക്കത്രയും വലിയൊരു യോഗമായിട്ട് ഒരൊറ്റ രക്ഷിക്കപ്പെടാത്ത വ്യക്തി പോലും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവരാജ്യത്തിലാകാൻ ഇടയാക്കണമേ. പിതാവേ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ അത് സ്വീകരിക്കാൻ ഇടയാക്കണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ മർമ്മങ്ങളെയും കർത്താവേ ഞങ്ങൾക്ക് അനാവരണം ചെയ്തു തരണമേ. അങ്ങനെ ദൈവത്തിന്റെ സാധാരണതയെ ഞങ്ങൾ കാണുകയും അതിനാൽ ഞങ്ങളെ തന്നെ എങ്ങനെ പെരുമാറണമെന്നും പ്രവർത്തിക്കണമെന്നും അറിയാനിടയാകുകയും നമ്മെ തന്നെ ശരിയാക്കുവാനും നമ്മുടെ ശരീരത്തിലെ അംഗങ്ങളെ വചനത്തിനനുസരിച്ച് അച്ചടക്കത്തിൽ കൊണ്ടുവരാനും അതിൽ കൂടി കർത്താവായ യേശുവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നും അറിയാനിടയാക്കണമേ. കർത്താവ്, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വചനം വായിക്കുമ്പോൾ എന്റെ അല്പമായ വിദ്യാഭ്യാസം കൊണ്ട് ഇതിൽ നിന്നും കുറച്ച് വാക്കുകളെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുകയും മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട്. എന്നാൽ ദൈവമായ കർത്താവേ, നീ ഒരുവിന് മാത്രമേ അതിൽ നിന്നും ഒരു സന്ദർഭത്തെ തരാൻ കഴിയുകയുള്ളൂ. നീ ഒരുവിന് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത്. മനുഷ്യൻ അത് ചെയ്യുന്നതിന് വേണ്ടി ഇതുവരെ വഴിയുണ്ടായിട്ടില്ല. കർത്താവേ, അത് നിന്റെ കൈകളിലായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ രാത്രിയിലും നിന്റെ വചനത്തിൽ മറിഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ ഞങ്ങൾക്ക് തരണമേ. അതിനാൽ ഞങ്ങൾ ഒരു നല്ല ക്രിസ്ത്യാനികളാകുവാനും ഞങ്ങൾ ജീവിക്കുന്ന സമയത്തിനനുസരിച്ച് ക്രിസ്തീയതയുടെ മാതൃകയായി ജീവിക്കുവാനും ഇടയാക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ നിന്നും യോനായുടെ പുസ്തകത്തിലേക്ക് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോനയെക്കുറിച്ച് അവനൊരു പിമ്പോക്കക്കാരനായിരുന്നു എന്നും മറ്റും വളരെ കാര്യങ്ങൾ നാം എല്ലായ്പ്പോഴും പറയാറുണ്ട്. ഞാൻ യോനയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും താങ്ങിയിരുന്നു. യോന പിമ്പോക്കക്കാരനായിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. നാം ചിലപ്പോൾ അത് ഇപ്രകാരം ഉപയോഗിച്ചിട്ട് അവനൊരു യോനയാണെന്ന് പറയാറുണ്ട്. എന്നാൽ യോനയെക്കുറിച്ച് എന്റെ വിചാരം എപ്രകാരമാണെന്ന് വേറൊരു രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ സംഹരിച്ചിരുന്നു. അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്താണെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശിശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശിശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. അതൊരു ദുഃഖകരമായ അവസാനമല്ലേ? ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ, അതാകുന്നു എന്റെ വിഷയം. ആദ്യമായിട്ട് നാം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ കാര്യം അവനിവിടെ ചെയ്തിരിക്കുന്നതിന്റെ മുഖ്യമായ കാരണം എന്താണെന്നാൽ, യോന ഒരു യഹൂദനായിരുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അന്യജാതികളുടെ നഗരത്തിലേക്ക് ചെന്നിട്ട് അതിനെതിരായി പ്രസംഗിക്കുന്നതിനായി അവൻ വിളിക്കപ്പെടുകയും അവൻ അവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അവൻ വിചാരിക്കുകയും ചെയ്തു. ഈ യഹൂദനെ നമ്മളുമായിട്ട് എന്ത് ചെയ്യാനിരിക്കുന്നുവെന്ന് അന്യജാതിക്കാർ ചിന്തിക്കും എന്നുള്ള കാരണത്താലാണ്. വേറൊരു മഹത്തായ കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്നാൽ, അതായത് ദൈവം യഹൂദന്മാരുടെ മാത്രമല്ല, എന്നാൽ അവൻ അന്യജാതികളുടെയും ദൈവമാകുന്നു. അവൻ എല്ലാ ജനങ്ങളുടെയും ദൈവമാകുന്നു. അവൻ യഹൂദന്മാരെ തെരഞ്ഞെടുത്തു. യഹൂദന്മാരെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെന്ന് വിളിച്ചിരുന്നു. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആ ഉദ്ദേശം എന്തായിരുന്നെന്നാൽ, അവർക്ക് ന്യായപ്രമാണത്തെ കൊടുക്കുവാനും അവർക്കത് പാലിക്കാൻ കഴിയാതെ ഇരുന്നുമായിരുന്നു. നിയമം പാലിക്കാൻ കഴിയാത്തതാണെന്നും അവനൊരു നീതിമാനായ ദൈവമാകുന്നുവെന്നും ഈ ജനങ്ങളാൽ അവൻ കാണിക്കുക മാത്രം ചെയ്തു. കൂടാതെ നിയമം നീതിയെ ആവശ്യപ്പെട്ടിരിക്കുകയും, എന്നാൽ ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ നിയമത്തിൽ യാതൊരു കൃപയും ഉണ്ടായിരുന്നില്ല. നിയമത്താൽ യാതൊരു പിഴയും അടക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ആ പിഴയെ അല്ലെങ്കിൽ നിയമം എവിടെയാണ് നമ്മെ അടിയിലാക്കിയിരുന്നത് എന്നതിന്റെ ആ പിഴയെ അടക്കാൻ കൃപയെടുക്കപ്പെട്ടിരുന്നു. അങ്ങനെ വേദപുസ്തകത്തിലെ ഒരു ന്യൂനപക്ഷ പ്രവാചകന്മാരിൽ ഒരുവനായ യോന ആ നഗരത്തിലേക്ക് പോകാനായി വിളിക്കപ്പെട്ടു. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു മാതൃകയെ നാം കാണുന്നു. നാം എല്ലാവരും എല്ലായ്പ്പോഴും എന്തെങ്കിലും നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നാം കുഴപ്പങ്ങളിൽ നിന്നും ഓടുന്നു. നാം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഓടുന്നു. നാം എല്ലാവരും അത് ചെയ്യുന്നതിന് സാധ്യതയുള്ളവരാകുന്നു. നാം അതിനെ അവിടെ നിന്നുകൊണ്ട് നേരിടുന്നതിലും കൂടുതലായി നാം ഓടിക്കളയാൻ സാധ്യതയുള്ളവരാകുന്നു. അങ്ങനെ നാം നമ്മെ തന്നെ ഓടിപ്പോയി കളയുന്നവരായി കാണുന്നു. ചിലപ്പോൾ നാം നമ്മെ തന്നെ ജോലിയിൽ നിന്ന് ഓടിപ്പോയി കളയുന്നതിന് വിധേയമുള്ളവരായി കാണുന്നു. നാം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നാം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ജോലി ചെയ്യാതെ തന്നെ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടാമെന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. എന്നാൽ ഒരു എറമ്പിനെ ശ്രദ്ധിക്കുന്നതിൽ കൂടി അതിന്റെ ഉത്തരം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ശലോമോൻ പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു എറമ്പിന് അത് ജോലി ചെയ്ത് സംഭരിച്ചു വെക്കുന്നില്ലെങ്കിൽ ശീതകാലത്ത് അതിന് ആഹാരം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വളരെയധികം ഉത്തരവാദിത്വങ്ങളെ നമുക്ക് നേരിടാനായിട്ടുണ്ട്. ഓരോരുത്തർക്കും ഒരു പ്രത്യേക ഉത്തരവാദിത്വത്തെ നേരിടേണ്ടതായിട്ടുണ്ട്. വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം എടുക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അത് ഓർത്തിരിക്കണം. ചിലപ്പോൾ നിങ്ങളൊരു വീടുണ്ടാക്കിയെന്നിരിക്കാം, അതൊരു നല്ല മനോഹരമായ വീടാണ്. അതിനുശേഷം ഓർക്കുക, ഒരു വിവാഹം കഴിക്കപ്പെട്ട സ്ത്രീയായിരിക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അവയെക്കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് മനോഹരമായ മിനുസമുള്ള ഭിത്തികളിൽ ചെറിയ അഴുക്ക് പിടിച്ച കൈപ്പത്തികൾ പതിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. വസ്ത്രധാരണത്തിന്റെ ആഹാരത്തിന്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വങ്ങളെ നാം നേരിടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വളരെ എളുപ്പമാണ്. അങ്ങനെ വിവാഹവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്തമാണെന്ന് നാം ഇപ്പോൾ കാണുന്നു. പലപ്പോഴും നാം ഈ കാര്യങ്ങളെ കാണുന്നു, ഇതൊരു കട്ടിയായ കാര്യമാണ്, എന്നാൽ ഇത് സത്യമാണ്. ദൈവത്തിന്റെ സത്യവചനവുമായിട്ട് കർത്തൃസേവകർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന ഉത്തരവാദിത്തത്തെ പലപ്പോഴും അവർ ഒഴിഞ്ഞു കളയുന്നു. അവർ ആ ഉത്തരവാദിത്തത്തെ ഒഴിഞ്ഞു കളയുന്നു. ദൈവത്തിന്റെ സത്യത്തെ മുഖാമുഖം കൊണ്ടുവരുമ്പോൾ മനുഷ്യജീവികളായ നാം അവസാന തുണവരെയും അത് ഒഴിച്ചു കളയാൻ പ്രവണതയുള്ളവരാണ്. എന്റെ അനന്തരവനുമായിട്ട് എനിക്ക് സംസാരിക്കാനിടയായി. അവനൊരു കത്തോലിക്കക്കാരനാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ സ്നാനപ്പെടുത്തുകയും ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ സംബന്ധത്തിലായിട്ട് കത്തോലിക്കയിലേക്ക് തിരിച്ചുപോവുകയും ചെയ്തു. അവന്റെ അമ്മ മരിക്കാറായി കിടക്കുമ്പോൾ ഞാൻ അവരുടെ കൈകളെ പിടിച്ചു. മെൽവിനെ നോക്കിക്കൊള്ളണമെന്ന് അവളുടെ അവസാന വാക്കുകൾ അവൾ എന്നോട് പറഞ്ഞു. അവൻ വെറും സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും കഴിഞ്ഞയാഴ്ചയും അവൻ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ പള്ളിയിലേക്ക് നടന്നു വരുന്നതായും ബില്ലങ്കൾ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും ഞാൻ ഏറ്റു പറയുന്നതിനായി ഓടി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഉണർന്നു പോകുമെന്ന് പറഞ്ഞു. ഞാൻ തെറ്റുകാരനായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. മെൽവിൻ, നിനക്കതിന് യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സ്ഥാനം അവിടെ നീ ഉൾപ്പെട്ടിരിക്കുന്നിടത്താകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്, നോക്കൂ. എന്നാൽ ഉത്തരവാദിത്വങ്ങളെ നേരിടുന്നതിനായി ചിലപ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുന്നതിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പിതാവായിരിക്കെ ഉത്തരവാദിത്വത്തെ നേരിടുന്നതിനായി നിങ്ങളുടെ കുട്ടിയെ അടിക്കേണ്ടതായിട്ടുണ്ട്. ആ കൊച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പിതാവോ അല്ലെങ്കിൽ ഒരു മാതാവോ ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വത്തെ നിങ്ങൾക്ക് നേരിടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ലോകത്തിലുള്ള ഏതൊരു മനഃശാസ്ത്ര വിദഗ്ധന്റെയും കാഴ്ചയിൽ അതിപ്പോഴും നല്ലതായി തന്നെ നിൽക്കുന്നു. അതിപ്പോഴും ദൈവത്തിന്റെ സത്യമായി തന്നെ അവശേഷിക്കുന്നു. അത് കൂടുതലായി പ്രാവർത്തികമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലുള്ളതായ ഈ അഴുകലും ഈ ചെറുപ്പത്തിലുള്ള കുറ്റം ചെയ്യലും അത്രമാത്രം അധികമായി നമുക്കുണ്ടാകുമായിരുന്നില്ല. എന്നാൽ വീടുകളിലെ ആ പഴയ സുവർണ നിയമങ്ങളെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തകർന്നിരിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ കത്ര ശുശ്രൂഷകന്മാർ പോലും സത്യവുമായിട്ട് മുഖാമുഖമായിട്ട് വരികയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്തോ അവർ അഭിമുഖീകരിക്കാനായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ കാണുന്നു. പലപ്പോഴും ജനങ്ങൾ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, സഹോദരൻ വേണം, അത് ശരിയാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാനിത് ചെയ്യുകയാണെങ്കിൽ അവരെന്നെ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് എന്താണ്? അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ മുകളിൽ അവിടെ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ചവിട്ടി പുറത്താക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്നും ഓടിപ്പോകുന്നതിന് പകരം അതിനെ നേരിട്ട് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോകും, ഞാൻ തിരികെ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുക. തിരികെ പോകുകയാണെങ്കിൽ തീർച്ചയായും അത് കുറച്ചുകൂടി കൂടുതൽ കേൾക്കാൻ കഴിയും. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. യേശു പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവയെനിക്ക് സാക്ഷ്യം പറയുന്നു. എന്നാൽ ജനങ്ങൾ അതുമായി നേരിടുന്നില്ല എന്ന് നാം കാണുന്നു. ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ദൈവം ഒരു വാഗ്ദത്തെ ചെയ്തിരിക്കുന്നുവെന്ന് നീ കാണുമ്പോൾ ദൈവം ആ വാഗ്ദത്തത്തോട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൻ ആ വാഗ്ദത്തെ പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾ ആ നാഴികയിലേക്കുള്ള സന്ദേശത്തെ കൈകാര്യം ചെയ്യേണ്ടിയ ഉത്തരവാദിത്വത്തെ നേരിടാൻ ഭയപ്പെടുന്നു. അതെല്ലായിടത്തും നാം കാണുന്നു. നിങ്ങൾ ലൂഥറൻകാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ലൂഥർ ന്യായീകരണവുമായിട്ട് വന്നപ്പോൾ ലൂഥറിന്റെ സത്യത്തെ അഭിമുഖീകരിക്കാൻ എത്ര ലൂഥർ ഭയപ്പെടുന്നു. അത് നിങ്ങൾക്ക് എന്താണ് വിലവെച്ചതെന്ന് നോക്കുക. കടന്നു വന്നിട്ട് യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ഒരു ലൂഥറൻകാരനായി തീരുക എന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവനെ വിലവെച്ച് കാണും. നിങ്ങൾ മെതഡിസ്റ്റുകാരെ നോക്കൂ, നിങ്ങൾ എപ്രകാരം ഹോളി റോളേഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു, നിങ്ങൾക്കതറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ ആത്മാവിലായിട്ട് കുടയപ്പെടുകയും മറ്റു ചെയ്തിരുന്നു, അവരെ കുടയിലുകാരെന്ന് വിളിച്ചിരുന്നു. അത് പെന്തക്കോസ്തുകാരല്ല, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള മെതഡിസ്റ്റുകാരായിരുന്നു. അവർ കുടയുകയും ഇളകുകയും ദൈവത്തിന്റെ ശക്തിക്കടിയിൽ വീഴുകയും ചെയ്തിരുന്നു. അവർ അവരുടെ മുഖത്ത് വെള്ളം തളിക്കുകയും കാറ്റ് വീശുകയും അവർ കഴിഞ്ഞുപോകുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു കൂട്ടം ഹോളി റോളേഴ്സായി കരുതപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയപ്പന്മാർക്കും ആ സത്യവും യാഥാർത്ഥ്യവുമായിട്ട് ഒന്നുകിൽ നേരിടേണ്ടിയായിട്ടോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. വരങ്ങളെയെല്ലാം യഥാസ്ഥാനത്താക്കി കിട്ടിയ ഈ പെന്തക്കോസ്തുകാരായ നിങ്ങളെക്കുറിച്ച് എന്താകുന്നു? പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷയോടുകൂടിയും ആത്മാവിന്റെ ദാനങ്ങൾ സഭയിലേക്ക് തിരികെ വരികയും ചെയ്തപ്പോൾ എന്തായിരുന്നു? അപ്പോൾ മെതഡിസ്റ്റുകാർ നിങ്ങളെ തൊഴിച്ചു പുറത്താക്കാൻ ആഗ്രഹിക്കുകയും അവരത് ചെയ്യുകയും ചെയ്തു. എന്നാൽ നിങ്ങൾക്കത് നേരിടേണ്ടിയിരുന്നു. അതെന്തോ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി ഒന്നാകുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ വാദവിഷയം കടന്നു വരികയും അത് സത്യമാണെന്ന് നിങ്ങൾ കാണുകയും ചെയ്തപ്പോൾ എന്തായിരിക്കുന്നു? നിങ്ങൾക്കത് നേരിടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനായി ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, കൂടാതെ ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് ദൈവത്തിന്റെ വചനത്തിൽ ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഇപ്പോൾ നാം സംഭവിച്ചു കാണുമ്പോൾ ഒന്നുകിൽ അതിനെ നേരിടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോയി കളയുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിങ്ങൾക്ക് നിഷ്പക്ഷമായി നിൽക്കാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു അനക്കമുണ്ടാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് പള്ളിയുടെ വാതിൽക്കലേക്ക് വന്നിട്ട് തിരികെ നിങ്ങൾ കടന്നു വന്ന അതേ വ്യക്തിയായിട്ട് തന്നെ പോകാൻ കഴിയുകയില്ല. ഓരോ പ്രാവശ്യവും നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒന്നുകിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൂരത്താവുകയോ ചെയ്യുന്നു. ഓ, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുടഞ്ഞുകളയാൻ എത്ര എളുപ്പമായിരിക്കുന്നു. നാളെ രാത്രി തൊട്ട് തുടങ്ങുന്ന ഔദ്യോഗിക പരമായ യോഗങ്ങളിൽ ഈ കാര്യങ്ങളെ ചിന്തിക്കാനായി നാം ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യവുമായി അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോകുകയാണെന്ന് ഞാൻ പറയുകയും നിങ്ങൾ എന്നെ ഈ വഴിക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എങ്കിൽ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഞാൻ നേരെ പോയിട്ട് എന്റെ ലക്ഷ്യത്തെ തീർത്തിട്ട് ഞാൻ വടക്ക് പടിഞ്ഞാറാകുന്നു. ആരെങ്കിലും എന്നോട് ഈ വഴിയാണെന്ന് പറയുകയും ഞാൻ ആ വഴിയെ പോവുകയും ചെയ്താൽ എന്തായിരിക്കും? എന്റെ ലക്ഷ്യം ഞാൻ വീണ്ടും തീർക്കും, അപ്പോൾ ഞാൻ തെക്ക് പടിഞ്ഞാറായി. അതുകൊണ്ട് പടിഞ്ഞാറോട്ടുള്ള വഴി ഏതാണെന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നിടത്തോളം അതിന് ശരിയായ ഒരു ഉത്തരം എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ ബൈബിളിലെ സത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി നാം അഭിമുഖീകരിക്കപ്പെടുമ്പോൾ അതിന് ശരിയായ ഒരു ഉത്തരം എവിടെയെങ്കിലും ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്, അതവിടെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തെ അവതരിപ്പിച്ച് നാം കാണുമ്പോൾ, ഓ, അത് അസംബന്ധമാണ്, അങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു കാര്യത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഓടിപ്പോയി കളയുന്നതിന് പകരമായി എന്തുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകം എടുത്തിട്ട് അതിനെ നേരിടുന്നതിനായി അവിടെ ഇരുന്നു കൊണ്ട് പഠിക്കാത്തത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഇവിടെ യോഗത്തിലായിരിക്കുന്നു, അതിനെക്കുറിച്ച് നോക്കുക. നിങ്ങൾ തന്നെ സ്വയം അത് വചനത്താൽ പരിശോധിച്ചു നോക്കുക. വചനത്തെ വചനത്താൽ പരിശോധിക്കുക, അത് സത്യത്തെ പറയുന്നതിനുള്ള ഒരേ ഒരു വഴിയാണ്. അത് ഉത്പത്തി തൊട്ട് വെളിപാട് വരെ സത്യത്തെ പറഞ്ഞിരിക്കണം. മുഴുവൻ വേദപുസ്തകത്തിന്റെയും വെളിപാട് ക്രിസ്തുവാണ്. അവനിൽ, ക്രിസ്തുവിൽ സർവ്വസമ്പൂർണതയും ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളുടെ നിറവേറ്റിലും യേശു ക്രിസ്തുവിലാണ് നിരുപാധികമായി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെ നാം കാണുന്നുവെങ്കിൽ തന്നെയും നാം ഒരു യോഗത്തിലേക്ക് വരികയും ദൈവത്തിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് കാണുകയും കൂടാതെ അമാനുഷികമായ കാര്യങ്ങളെ നിർവഹിച്ച് കാണുകയും നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയിട്ട് അത് ഈ നാഴികയിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയും ചെയ്യുന്നു എന്നതുമായി നാം അഭിമുഖീകരിക്കപ്പെടുമ്പോൾ, അങ്ങനെ നാം ആ കാര്യങ്ങളെ കാണുമ്പോൾ നാം ഒന്നുകിൽ അതിനെ നമുക്ക് വേണ്ടി തന്നെ എന്ന് അർത്ഥമാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്വമായിട്ട് നാം നേരിടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം പേർ സഹതപിക്കുകയും വളരെ പേർ അത് ശരിയാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ ആ കാര്യവുമായിട്ടല്ല നിങ്ങൾ ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാനൊരു ചെറുപ്പക്കാരനും വിവാഹം കഴിക്കുന്നതിനായി ഒരു ഭാര്യയെ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു യഥാർത്ഥ സ്ത്രീ ആയിരിക്കുന്നതിന് വേണ്ടി ഞാൻ വിചാരിച്ചിരിക്കുന്ന എല്ലാ യോഗ്യതയും കണ്ടെത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടി ഇതാ ഇവിടെ നിൽക്കുന്നു. സാൻമാർഗികമായി അവൾ ഒരു രാജ്ഞിയും മനോഹരിയും നല്ല വ്യക്തിത്വത്തോട് കൂടിയതും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും അങ്ങനെ ഒരു നല്ല ഭാര്യ ആയിരിക്കുന്നതിന് വേണ്ടി എനിക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതെല്ലാം അവളിൽ ഉണ്ടായിരിക്കുന്നു. അവൾ എത്ര പരിപൂർണതയുള്ളവളാണെന്ന് എത്രമാത്രം ഞാൻ പറഞ്ഞാലും അവൾ ശരിക്കും അതുപോലെ തന്നെ ശരിയായാലും ഞാൻ അവളെ സ്വീകരിച്ച് എന്റെ ഭാര്യയാക്കാനുള്ള ഉത്തരവാദിത്വത്തെ എടുക്കുന്നതുവരെ അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ സന്ദേശവും. അത് ശരിയാണ്, അല്ലെങ്കിൽ അതിതാണ്, അല്ലെങ്കിൽ മറ്റേതാണ്, അതുമായി സഹതപിക്കുന്നു, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയാനിടയുണ്ട്. എന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഭാഗമാകുകയും നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടേതാകുന്നു. നിങ്ങൾ തെരഞ്ഞെടുത്ത ഈ പ്രത്യേക സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അതിലൊന്നാകുന്നു. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുമായിരിക്കുന്നത്. നിങ്ങൾ അവനെ വെളിപ്പെട്ട് യഥാർത്ഥമായി കാണുമ്പോൾ നിങ്ങൾ അവനെ ഒരു ഭാഗമാകുകയും അവൻ നിങ്ങളുടെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തൊരുമിച്ച് നിങ്ങൾ സന്ദേശത്തിന്റെ ഒരു ഭാഗമാകുന്നു. ഈ ദിവസങ്ങളിലെ യോനയെ പോലെയുള്ളവർക്കായി ഓ എത്രമാത്രം സമുദായ സഭാ സമുദായ കപ്പലുകൾ തർശിശിലേക്ക് പോകാനായി ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നു. 900 കപ്പലുകൾ ആ എളുപ്പമായ വഴിയെടുക്കുന്നതിനായിട്ടുണ്ട്. ഇതുമായി അഭിമുഖീകരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അന്യജാതികളുടെ അടുക്കലേക്ക് പോകുന്ന കാര്യവുമായി നേരിടാൻ യോനെ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന ക്രൂരമായ സന്ദേശവുമായി അവൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് ചെയ്യുന്നത് അവൻ വെറുത്തിരുന്നു. ആ അന്യജാതിക്കാർ എന്നോട് എന്ത് ചെയ്യുമെന്നുള്ളത് പറയാൻ തന്നെ വളരെ കഠിനമാണെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അവരത് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ഒരു എളുപ്പ വഴിയുടെ കപ്പലെടുത്ത് തർശിശിലേക്ക് പോയി. എന്നിട്ട് കപ്പലിന്റെ അടുത്തട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി കിടന്നുറങ്ങി ഒരു എളുപ്പ വഴിയെടുത്തു. ഇതൊരെളുപ്പ വഴിയാണ്. ഇത് ജനങ്ങൾക്ക് വളരെ പറ്റിയ ഒരു ജനപ്രീതിയുള്ള വഴിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും നിങ്ങളുടെ പുറത്ത് തട്ടി പറയാൻ കഴിയുന്ന വഴിയെടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് ഇന്ന ഇന്ന പ്രത്യേക വ്യക്തിയാണ്, അപ്പോൾ ലോകം നിങ്ങളെ നോക്കും. ജനപ്രീതിയുടെ വഴി പോകുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, എന്താണ് സത്യമെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ ദൃഢവിശ്വാസമായി നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുമ്പോൾ, അവിടെയാണ് ആ കഠിനമായ ഭാഗം വരുന്നത്. അവിടെയാണ് ആ ഉരസൽ വരുന്നത്. ഓ, അത് നാം എപ്പോഴും പാടാറുള്ളതായ പഴയ പാട്ട് പോലെയാണ്. കടൽ ശാന്തമായിരിക്കുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്നത് എളുപ്പമെന്നതുപോലെയാണ് യഹോവയുടെ വൻകരങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കുന്നത്. എന്നാൽ ഓ, ആ തിരമാലകൾ അടിക്കാൻ തുടങ്ങട്ടെ, കാറ്റടിച്ചിട്ട് തിരമാലകളെ അടിക്കട്ടെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? എന്തോ ഇതുപോലെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അതായത് ഒരു സ്ത്രീ പറഞ്ഞു, കുതിരയുടെയും കുതിരവണ്ടിയുടെയും കാലത്ത് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ കുതിര അവളെയും കൊണ്ട് ഓടിക്കളഞ്ഞു, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. ആ കയറുകൾ പൊട്ടുന്നതുവരെയും ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. ശരിയാണ്, അതാണ് കർത്താവിൽ വിശ്വസിക്കുന്നതായ സമയം, കയറുകൾ പൊട്ടിക്കഴിയുമ്പോൾ. ആ കയറുകൾ പൊട്ടുന്നതുവരെയും നിങ്ങൾ ആ കയറുകളിലാണ് വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെ നമുക്ക് വളരെ എളുപ്പമായ വഴിയിൽ കൂടി തർശിശിലേക്ക് പോകുന്ന ധാരാളം കപ്പലുകൾ ഉണ്ടെന്ന് നാം കാണുന്നു. കാരണം ഉത്തരവാദിത്വമില്ലായ്മ എന്നത് എളുപ്പമാണ്. അത് വെറുതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയും എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആരും നിങ്ങളുമായി യോജിക്കാതിരിക്കുന്നില്ല, നിങ്ങളും ആരുമായി യോജിക്കാതിരിക്കുന്നില്ല. ഇപ്പോൾ അതൊരു പാത്രം തുടയ്ക്കുന്ന പഴന്തുണി പോലെയാണ്. അത് ശരിയാണ്, അതെ, തള്ളിക്കളയുകയോ വീണുപോവുകയോ ആകാം. എന്തുകൊണ്ടെന്നാൽ ആരായിരുന്നാലും നിങ്ങൾ ആരാകുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് കാര്യമാക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ശരിയാണെന്നുള്ള നിങ്ങളുടെ ദൃഢവിശ്വാസമായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അഭിമാനികളായ ആളുകൾ നിങ്ങളെ കുറിച്ച് കൂടുതൽ ശരിയായി ചിന്തിക്കും. ശരിയാണത്, നിങ്ങളൊരു സ്ത്രീയെ എടുക്കുക, അവൾ അത്രയും ആകർഷിക്കപ്പെടാവുന്നതല്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തു തന്നെയായാലും ആയിക്കൊള്ളട്ടെ. എന്നാൽ അവൾ സ്ത്രീത്വത്തിന്റെ മുഖമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാൻ അനുവദിക്കുക. ഒരു സ്ത്രീയെ പോലെ അവൾ അവിടെ നിൽക്കട്ടെ. ഒരു മനുഷ്യൻ അവനിൽ ഒരാംശെങ്കിലും പുരുഷത്വമുണ്ടെങ്കിൽ അവൻ അവൾക്ക് വേണ്ടി നിൽക്കും. എന്തെങ്കിലും ആരുടെയെങ്കിലും കൈവശമുള്ളത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അവർ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് ഉള്ളവരെ ഞങ്ങൾ വിലമതിക്കുന്നു. ഇന്നത്തെ വളരെയധികം ക്രിസ്ത്യാനികൾ എത്രമാത്രം വീര്യമില്ലാത്തവരും എത്രമാത്രം സോപ്പ് തേച്ചു എനിക്ക് വരുമാകുന്നു. എല്ലാമായിട്ട് അവർക്ക് ചെയ്യാനുള്ളതെന്ന് അവർ കരുതുന്നത് ഒരു സഭയിൽ ചേരുകയോ എവിടെയെങ്കിലും പോകുകയോ ഒരു പുസ്തകത്തിൽ അവരുടെ പേരുണ്ടായിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യുകയോ എന്നതാണ്. മേലോട്ടും താഴോട്ടും ചാടുകയും ഒറ്റവെക്കുകയും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒന്നുമായിട്ട് അതിനെ ക്രിസ്തീയത എന്ന് വിളിക്കുന്നു. ക്രിസ്തീയത എന്നത് ഓരോ ദിവസവും ഈ ലോകത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പരിവർത്തിതമായ ജീവിതമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു തുടർച്ചയായ തീയരിച്ചിലും ദൈവസ്നേഹവും കൂടിയായിട്ട് അത് നിങ്ങളെ തീപിടിപ്പിച്ചിട്ട് നിങ്ങളെ ജനങ്ങളോടൊപ്പം ആക്കിയിട്ട് ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതാണ്, ഉത്തരവാദിത്വങ്ങളാണ്. എന്നാൽ ലോകം പോകുന്ന വഴിയിൽ കൂടി പോകാൻ വളരെ എളുപ്പമാണ്. നീരൊഴുക്കിനോടൊപ്പം ഒഴുകിപ്പോകാൻ എളുപ്പമാണ്. നിങ്ങളുടെ വള്ളമെടുത്ത് നദിയിലിട്ടിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ തുഴകളെടുത്ത് അതിനെ ഒഴുക്കിനെതിരായി തുഴയാൻ തുടങ്ങുക. അധിക സമയം എടുക്കില്ല, അത് പ്രയാസമുള്ളതായി തീരും. എന്നാൽ ഒരു വട്ടം നിങ്ങൾ തുഴകൾ അയച്ചിട്ട് ശ്രദ്ധിക്കുക, എത്ര വേഗത്തിലായിരിക്കും അത് മരങ്ങളെല്ലാം കടന്നുകൊണ്ട് താഴേക്ക് പോകുന്നതെന്ന്. എന്നാൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കൊള്ളുക. സംഗതികളെല്ലാം പ്രയാസമില്ലാതെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ഏതെങ്കിലും രീതിയിലുള്ള ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അധിക നേരമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൽ അകപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. ലോകത്തോടൊപ്പം അത് പോകുന്ന രീതിയിൽ ഒഴുകിപ്പോകുന്നത് എളുപ്പമാണ്. നിങ്ങളത് എടുക്കരുത്, ഇല്ല സാറേ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ സ്വീകരിച്ചിരിക്കണം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, അത് സത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഈ ദിവസത്തേക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം എന്നത് ഈ സന്ദേശത്തെ കൊണ്ടുവരുന്നതാണ്. എനിക്ക് പ്രായമേറിക്കൊണ്ടിരിക്കെ, കൂടാതെ എന്റെ നാളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളതിലും കൂടുതലായി ഈ ഉത്തരവാദിത്വത്തെ ഞാൻ ഇപ്പോൾ അനുഭവപ്പെടുന്നു. മുന്നോട്ടാഞ്ഞുകൊണ്ട് നാം ഇത് ചെയ്തിരിക്കണം. നാം അതിലേക്ക് ഇറങ്ങിയിട്ട് എല്ലായിടത്തും പോയിട്ട് ഈ സന്ദേശത്തെ പറഞ്ഞിരിക്കണം. യേശു ക്രിസ്തു വരുന്നുവെന്നും അവൻ ദൈവമാകുന്നുവെന്നും അവൻ ഉടനെ വരുന്നുവെന്നും ജനങ്ങളോട് പറയണം. കർത്താവിന്റെ വരവല്ലാതെ ഈ ലോകത്തിൽ വരെ യാതൊരാശയും അവശേഷിച്ചിട്ടില്ല. കർത്താവിന്റെ ദൂതൻ വന്നപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് സ്നേഹിതരെ പിന്നിലായിട്ടിരിക്കുന്നത് ഞാൻ നോക്കിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അവർ എവിടെയാണ് അത് സംഭവിച്ചെന്നുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ആ ദിവസം സഹോദരൻ ബുഡ്സ് മലയുടെ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞതെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരുന്നതിനാൽ അദ്ദേഹം ഒരുവിധം കരയുന്ന മട്ടിലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കല്ലെടുത്ത് ആകാശത്തെ കരഞ്ഞിട്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഞാനത് ചെയ്തു. സഹോദരൻ വുഡ്സ് അതിനൊരു സാക്ഷിയായി ഇവിടെ ഇരിക്കുന്നു. സഹോദരൻ വുഡ്സ്, അധികം താമസിയാതെ തന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുന്നത് നീ കാണാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കുമ്പോൾ അവരിൽ ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരനായ പ്രാസംഗികൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ രാത്രിയിലായിരുന്നു കണ്ടുമുട്ടിയതും. അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പിലുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരുന്നു. സഹോദരൻ ബ്രണാം, നിങ്ങൾ ഇതുപോലെ പുറത്തുവച്ച് ദർശനങ്ങൾ എപ്പോഴെങ്കിലും കാണാറുണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അതെ, ഉണ്ട് സാറേ. എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിനായി, അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വല്പമൊന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും അവൻ എനിക്ക് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള മലയുടെ അപ്പുറത്ത് വെച്ചാണ് 7 ദൂതന്മാർ എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ കാലിഫോർണിയയിൽ വെച്ചുണ്ടായിരുന്ന യോഗങ്ങളുടെ ഒരു ഉന്നയകനായിരുന്നു. അതറിയുന്നതിൽ ഞാൻ തീർച്ചയായും സന്തോഷവാനാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ചുറ്റുമായി നോക്കുകയും ഒരു ഭാരമുള്ള ഡോക്ടർ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയും, നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്, നിങ്ങൾക്ക് അതിലൊരു അലർജി ഉണ്ട് എന്ന് പറയുന്നതായി ഞാൻ കണ്ടു. ഞാൻ 2 വർഷത്തോളം നിങ്ങളെ പരിശോധിച്ചു, എന്നാൽ നിങ്ങൾക്ക് ആ കണ്ണുകൾ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു. നിങ്ങളത് എന്നോട് ചോദിച്ചതിന്റെ കാരണം എന്താണെന്നാൽ നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ആ ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് ശരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്രകാരം ചുറ്റുപാടുമായി നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അമ്മ അവരുടെ ഒരു കാലുറ വലിച്ചൂരിയിട്ട് കാലുകൾ പുറത്തേക്ക് നീട്ടുകയും അവരുടെ കാൽവിരലുകളുടെ ഇടയിലും കാലിൽ മേലെയും താഴെയും ചെറിയ മാംസം വളർന്ന് തുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാമിനെ കാണുകയാണെങ്കിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതായും ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ കാലുകൾ ഇതുപോലെ നീട്ടിയിട്ട് പറഞ്ഞു, അവരുടെ കാലുകളിൽ ചെറിയ മാംസം വളർന്ന് തൂങ്ങിക്കിടന്നിരുന്നു. അങ്ങനെ കാണിച്ചിട്ട് സഹോദരൻ ബ്രഹാമിനോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞു. സഹോദരൻ ബ്രഹാം, അത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരികെ നോക്കി. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ ഇതുപോലെ പ്രകാശമുള്ള കണ്ണുകളോടുകൂടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ തണുപ്പ് സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ കണ്ണുകളെക്കാട്ടിലും നല്ല കണ്ണുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും നല്ലതാക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവിനെ കാണിച്ചു തന്നു. പടിഞ്ഞാറെ തീരത്ത് ന്യായവിധി അടിക്കാൻ തയ്യാറായിരുന്നു. ആ തീയിടുന്ന സ്ഥാനത്തിന്റെ പിന്നിലായി കടന്നുകൊള്ളുക എന്നവൻ എന്നോട് പറഞ്ഞു. എന്റെ വശം ഒരു മൺകോരി ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് നടന്നു എന്നു. കൂടാതെ സഹോദരൻ റോയ് റോബർട്സണും, അദ്ദേഹത്തെ നാം എല്ലാവരും അറിയും. എന്റെ അറിവിൽ ഇന്ന് രാത്രിയിൽ അദ്ദേഹം ഇവിടെയില്ല. അദ്ദേഹം അരിസോണയിലായിരിക്കുന്നു. ഇവിടെയുള്ള ട്രസ്റ്റിമാരുടെ ചെയർമാനാകുന്നു. ഒരു പരിചയസമ്പന്നനായിരിക്കും ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴും ഒരു നല്ല സുന്ദരമായ രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയ നേരമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ 10 അല്ലെങ്കിൽ 12 പേർ അവിടെ ഉണ്ടായിരുന്നു. അവർ കൂടാരമടിക്കുകയും പന്നിയുടെ മറ്റും തോലുരിക്കുകയും മറ്റുമായിരുന്നു. ഞാൻ ചുറ്റുമായി നടന്നിട്ട് പറഞ്ഞു, റോയ്, എളുപ്പം വിളിച്ചുകൊള്ളുക, എന്തോ സംഭവിക്കാൻ പോകുന്നു. എനിക്ക് അതിൽ കൂടുതലായി ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ ആകാശങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ചുഴലിക്കാറ്റ് കൈയടിക്കുന്നത് പോലെ മലകളെ കുലുക്കിക്കൊണ്ട് കടന്നു വന്നു. അത് ആ മലയുടെ ചുറ്റുമായി പാഞ്ഞു വന്നിട്ട് ഏകദേശം എന്റെ തലയ്ക്ക് 5 അടി ഉയരത്തിലായിട്ട് മരങ്ങളുടെ മണ്ട മുറിക്കുകയും പാറകൾ വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് കടന്നു വന്നു. നേരെ ആകാശത്തിലേക്ക് പോകുകയും വീണ്ടും താഴേക്ക് വരികയും ഒരു വലിയ സ്നാനത്തോടെ ആ മലയിൽ പതിക്കുകയും ഇതുപോലെ കല്ലുകളേറുകയും ചെയ്തിരുന്നു. 3 വട്ടം അതുപോലെ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയി. സഹോദരൻ ബാങ്ക്സ് കടന്നു വന്നിട്ട് ഇതായിരുന്നോ നിങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, യഥാർത്ഥമായിട്ടും ഇത് തന്നെയായിരുന്നു അത്. എന്നിട്ട് അതിന് 2 ദിവസത്തിന് ശേഷം അലാസ്ക അവിടെ മിക്കവാറും മുങ്ങിപ്പോകുകയും ആ പടിഞ്ഞാറെ തീരത്ത് മേലെയും താഴെയുമായി ഇടിയും തള്ളലും അങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നു. അങ്ങനെ ഈ വരുന്ന നാളുകളിൽ ഒരു ദിവസം അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് വഴുതിപ്പോകാൻ പോവുകയാണ്. അത് ശരിയാണ്. എന്താകുന്നു ഇത്? കർത്താവിന്റെ വരവിന്റെ നാഴികയിൽ നാം ജീവിക്കുന്നു. സിദ്ധാന്തങ്ങളും കാര്യങ്ങളും ഉയർന്നു വരുന്നത് നാം കാണുമ്പോൾ, അതുപോലെ ഈ വ്യത്യസ്തമായ കാര്യങ്ങളും കാണുമ്പോൾ ഇതിനൊരു ശരിയായ ഉത്തരമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. മാർച്ച് 16 കർത്താവ് വരുന്നുവെന്ന് നിങ്ങൾ പത്രങ്ങളിലും മറ്റും വായിച്ചു കാണും. ഈ ദേശത്തുള്ള ജനങ്ങൾ ഗുഹകളിലും മറ്റും പോവുകയും മറ്റും ചെയ്തിരുന്നു. അതങ്ങനെയല്ലെന്ന് നിങ്ങൾക്കറിയാം. യേശു പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ച് ആരും അറിയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നാം അതിന്റേതായ രീതിയിൽ സംഭവിച്ച് നാം കാണുമ്പോൾ അതിനെവിടെയോ ഒരു യഥാർത്ഥമായ ഉത്തരമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു സത്യമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കിഴക്കും ഒരു പടിഞ്ഞാറുമുണ്ട്. എന്നാൽ ഒരു തെക്ക് കിഴക്ക്, ഒരു വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെയുണ്ട്. എന്നാൽ ഒരു പ്രശ്നത്തിന് ഒരു സത്യമായ ഉത്തരമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ ഒഴിഞ്ഞു മാറുന്നുവോ? ദൈവപുത്രന്റെ വരവിന്റെ നാഴികയിൽ നാം ജീവിക്കുന്നു എന്ന് നമുക്ക് ജനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. നാം അവന്റെ വരവിനെ ശ്രദ്ധിക്കുകയും എല്ലാ സമയത്തും ഒരു മനുഷ്യന് ശരിയായ ഒരു ഉത്തരം കൊടുക്കുന്നതിനായി നാം തയ്യാറായിരിക്കാനും ആഗ്രഹിക്കുന്നു. അതല്ല ഇപ്പോഴും ആ രീതിയിലായിരുന്നു. ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാം തൊട്ട് എല്ലായ്പ്പോഴും ഇത് ഒഴിഞ്ഞു കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ പോയി കഴിഞ്ഞിരുന്നു. ആദാം ഏതൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവൻ ദൈവത്തോടൊപ്പം നിൽക്കുമോ അതോ അവന്റെ ഭാര്യയോടൊപ്പം നിൽക്കുമോ എന്ന് തെരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവന്റെ മേലുണ്ടായി. അവനത് എടുക്കേണ്ടിയിരുന്നു. ആ ഉത്തരവാദിത്വം അവന്റെ മേലായിരുന്നു. ഒന്നുകിൽ അവന്റെ ഭാര്യ പറഞ്ഞതോ അല്ലെങ്കിൽ ദൈവം പറയുന്നതോ എടുക്കേണ്ടിയിരുന്നു. അവന്റെ ഭാര്യയുടെ വഴിയിൽ പോകാനുള്ള നിർണയം അവൻ തിരഞ്ഞെടുത്തപ്പോൾ അവൻ അവന്റെ യഥാർത്ഥമായ സ്ഥിതി നഷ്ടപ്പെട്ടു. അങ്ങനെ മുഴുവൻ ലോകത്തെയും മരണത്തിന് വിധേയമാക്കി. അവൻ ഉത്തരവാദിത്വത്തെ എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവന്റെ ഭാര്യ കൊണ്ടുവന്ന പുതിയ പ്രകാശത്തെ അതി ഉത്തരവാദിത്വത്തിന് വിരുദ്ധമായതായിരുന്നു അവന് സ്വീകരിക്കുകയോ ചെയ്യേണ്ടിയിരുന്നു. ഹോ ദൈവമേ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം അവർക്ക് എട്ടോ അല്ലെങ്കിൽ പത്തോ വാക്കുകളാണ് പാലിക്കാനായി കൊടുത്തിരുന്നത്. എന്നാൽ ആ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, അത് മാത്രമായിരുന്നു അവർക്ക് പാലിക്കാനായി ഉണ്ടായിരുന്നത്. അധികം വചനമില്ലാതിരുന്നിട്ട് പോലും അവർ അതിനെ ലംഘിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ ഭാര്യ പറയുന്നത് ചെയ്യണമോ അല്ലെങ്കിൽ എന്താണ് ദൈവം പറയുന്നത് അത് ചെയ്യണമോ എന്നതിനെ ആദാമിന് നേരിടേണ്ടി വന്നു. അങ്ങനെ അവന്റെ തുറന്ന കണ്ണുകളുമായി അവൻ പോയി കളഞ്ഞു. അവൻ ഉത്തരവാദിത്വത്തെ എടുക്കേണ്ടിയിരുന്നു. അത് മനുഷ്യജാതിയെ മുഴുവൻ മരണത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ അവിടെ ക്രിസ്തുവായ മറ്റേ ആദം കടന്നു വന്നു. അവനെ പോലെ ഒരിക്കലും ആരും ഉണ്ടായിട്ടില്ല. അവൻ ദൈവമല്ലായിരുന്നുവെന്ന് ആരെങ്കിലും പറയുമോ? അവന്റെ അതുല്യത അവൻ ദൈവമായിരുന്നുവെന്ന് തെളിയിച്ചു. അവനെ പോലെ ഒരൊറ്റ ജീവി പോലും ഒരിക്കലും ജീവിച്ചിട്ടില്ല. അവൻ അവന്റേതായ സ്വന്തം ലോകത്തിൽ ജീവിച്ചു. ആകൃതമായതിന് പുറത്തുള്ള മണ്ഡലത്തിൽ അവൻ ജനിച്ചിരുന്നു. ഹല്ലേലൂയ! അവൻ സൃഷ്ടികർത്താവ് സ്വയം തന്നെ ജഡമായി തീർന്നിരുന്നു. അവൻ നിന്നിരുന്നിടത്ത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നിൽക്കാൻ കഴിയുമോ? അവനെ പോലെ ആരെങ്കിലും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞ കാര്യങ്ങളെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പറയാൻ കഴിയുമോ? അവൻ ചെയ്ത കാര്യങ്ങളെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാമോ? അവന്റെ അതുല്യത അവൻ ദൈവമായിരുന്നുവെന്ന് തെളിയിച്ചു. ഒരു പ്രവാചകനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അവൻ ചെയ്തതുപോലെ ചെയ്യാനുണ്ടായിരുന്നില്ല. മരിച്ചവരെ കല്ലറയിൽ നിന്ന് ആർക്ക് തിരികെ വിളിക്കാനും ആകാശങ്ങളെ നിർത്താനും അവന് വേണ്ടിയതെന്തും ചെയ്യാൻ ആർക്കു കഴിയും? അവൻ ദൈവമായിരുന്നു. അവന്റെ സ്ഥാനത്ത് ആർക്ക് നിൽക്കാൻ കഴിയും? ആരുണ്ട്? അവൻ എന്തായിരിക്കാൻ കഴിയും? എന്നാൽ സമ്പൂർണനായ ശാശ്വതമായ ദൈവം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കുകയായിരുന്നു. യാതൊന്നും ഒരിക്കലും അവനുമായി താരതമ്യപ്പെട്ടിട്ടില്ല. അവൻ അവന്റേതായ സ്വന്തം ലോകത്തിൽ ജീവിച്ചു. അവനെ പോലെ ഒരു മനുഷ്യന് സംസാരിച്ചിട്ടില്ല. അവൻ സംസാരിക്കാനായി വായ് തുറന്നപ്പോൾ അവനെക്കുറിച്ച് എന്തോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതുണ്ടായിരുന്നു. അവനൊരു സാധാരണപ്പെട്ടവനായ മനുഷ്യനായിരുന്നു എന്ന് ആരോ പറഞ്ഞു. ഞാനത് എതിർക്കുന്നു. അവൻ ദൈവമായിരുന്നു. അവൻ എന്തായിരുന്നു വെച്ചാൽ അതായിരുന്നു. കാരണം യാതൊരു മനുഷ്യനും ഒരിക്കലും അവനെ പോലെ സംസാരിച്ചിട്ടില്ല. കൂടാതെ അവനെ പോലെ സംസാരിക്കാൻ കഴിയുകയുമില്ല. കാരണം അവൻ ജീവവചനം സ്വയം ജഡമായതായിരുന്നു. ദൈവത്തിന്റെ സമ്പൂർണതയുടെ വെളിപ്പെടുത്തലായിരുന്നു. പ്രവാചകന്മാർക്ക് അവരുടേതായ സന്ദേശമുണ്ടായിരുന്നു. അന്ന് അവർക്കതുണ്ടായിരുന്നു. അവർക്കത് ഇന്നുമുണ്ട്. എന്നാൽ ദിവ്യത്വത്തിന്റെ സമ്പൂർണത ദേഹരൂപമായിട്ട് വെളിപ്പെട്ടത് അതവിടെയായിരുന്നു. അവൻ ഏകനായ ഒരുവനും അവനൊരുവനായിരുന്നു ആ നിർഗമനത്തെ നേരിടേണ്ടിയവനും. അവനുണ്ടായിരുന്ന അവന്റെ എല്ലാ വലിയ ശക്തിയാലും അവൻ ഈ ലോകത്തിന്റെ രാജാവായിരിക്കാൻ പരിപൂർണമായിട്ടും കഴിയും. അവനായിരിക്കും, അവനാകുന്നു, അവന്റെ വിശുദ്ധന്മാർക്ക് അവനിപ്പോഴാകുന്നു. അവനവിടെ നിന്നു. പാവപ്പെട്ട ഏത് മനുഷ്യനായിരിക്കും അവന്റെ തലചായ്ക്കുവാൻ പോലും ഇടമില്ലാതിരിക്കുകയും? എന്നാൽ എവിടെയാണ് ഒരു മത്സ്യം ഒരു നാണയം വിഴുങ്ങിയിരിക്കുന്നതെന്ന് പോലും അറിയുന്നു. ഏത് മനുഷ്യനായിരിക്കും ഒരു വലിയ ഭരണി നിറച്ച് വെള്ളമെടുത്തിട്ട് അതിനെ വീണാക്കുകയും എന്നാൽ തന്റെ തലചായ്ക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുക? അവന്റെ കൈകളിലേക്ക് കൊടുത്തിരുന്ന ഉത്തരവാദിത്വങ്ങളെ അവന് നേരിടേണ്ടി വന്നു. ഏത് മനുഷ്യനാണ് മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വയ്ക്കുന്നതായ മനുഷ്യനെ കല്ലറയിൽ നിന്ന് ഉയർത്താൻ കഴിയുന്നത്? അവനെ തന്നെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അവന് കഴിയുമായിരുന്നു. എന്നാൽ അവനത് ചെയ്തിരുന്നെങ്കിൽ അവന് നമ്മെ രക്ഷിക്കയില്ലായിരുന്നു. അവൻ ഉത്തരവാദിത്വത്തെ നേരിടേണ്ടിയിരുന്നു. കാരണം അവന്റെ വചനത്തോടുള്ള അനുസരണമായിരുന്നു അത്. ആദാമിന്റെ അനുസരണക്കേടും അവൻ തർശിച്ചിലേക്കുള്ള കുറുക്കു വഴി എടുക്കുകയും ചെയ്തു. എന്നാൽ യേശു നിലവിക്കുള്ള അന്യജാതികളുടെ അടുക്കലേക്കുള്ള വഴിയെടുക്കുകയും ഒരു മണവാട്ടി അവൻ അവിടെ കിട്ടുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ അത് ചെയ്തിരിക്കുന്നതിനായി നാം സന്തോഷിക്കുന്നു. നാം അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യത്തെ നാം നേരിട്ടിട്ട് ലോകത്തെ എടുത്തു കളയേണ്ടിയിരിക്കുന്നു. ദൈവം മുമ്പാകെ ഉത്തരവാദിത്വമുള്ള എല്ലാ മനുഷ്യർക്കും അത് നേരിടേണ്ടിയിരിക്കുന്നു. നാം ഉദാഹരണമായിട്ട് നോഹ എടുക്കുക. നോഹയ്ക്കും മോശയ്ക്കും ഏലിയാവിനും ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാ കാലഘട്ടങ്ങളിലും ഉത്തരവാദിത്വത്തെ നേരിടേണ്ടിയിരുന്നു. അവർക്കത് ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ ആ കാരണത്താലാണ് അവർ ആ നാഴികയിലേക്ക് അയക്കപ്പെട്ടത്. നോഹയെ അവന്റെ ശാസ്ത്രീയ കാലത്തേക്ക് നോക്കുക. എപ്രകാരം അവന് അത്രമാത്രം അശാസ്ത്രീയമായ ഒരു കാര്യത്തെ നേരിടേണ്ടി വന്നു. അത് ശാസ്ത്രീയമായിരിക്കാൻ കഴിയില്ലെന്ന് യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ശാസ്ത്രീയമല്ലായിരുന്നു. ആകാശത്തു നിന്നും മഴ പെയ്യാൻ പോകുന്നുവെന്ന് അവൻ പറഞ്ഞു. ആകാശത്തിൽ നിന്നും ഒരിക്കലും ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനത് നേരിടേണ്ടി വന്നു. മഴ പെയ്യാൻ പോകുന്നതാണെന്ന് ദൈവം പറഞ്ഞിരുന്നു. എങ്കിൽ അവന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ നിർജീവമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയും യാതൊരു പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ, അതിപ്രകാരം ഈ സന്ദേശം പോലെയാണ്, ഞാനിത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയും യാതൊരു പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് അത് ചെയ്യുന്നത്? നോഹ അവൻ പറയുന്നത് എന്താണെന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്നതിനായി അവൻ ചുറ്റികയും എടുത്തുകൊണ്ട് പെട്ടകം നിർമ്മിക്കാൻ പോയി. അത് തന്നെയാണ് നമുക്കും ചെയ്യേണ്ടിയിരിക്കുന്നത്. നമുക്ക് പ്രവൃത്തി ചെയ്യുന്നതിനായി പോയിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തികളാൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കുന്നു. മോശയ്ക്കത് ചെയ്യേണ്ടിയിരുന്നു. ഏലിയാവിനത് ചെയ്യേണ്ടിയിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഉത്തരവാദിത്വത്തെ നേരിടേണ്ടിയിരുന്നു. എന്നാൽ വളരെ പേർ യോന ചെയ്തതുപോലെ അത് ചെയ്തിരുന്നില്ല. ഇവൻ ഓടിക്കളഞ്ഞു, അവൻ ഓടിയില്ല. ശ്രദ്ധിക്കുക, അതിന് വിരോധമായി പ്രസംഗിക്കുക. ഓ ദൈവമേ, അവിടെയാകുന്നു അത്, അതാകുന്ന വിഷയം. അതിന് വിരോധമായി പ്രസംഗിക്കുക, അവിടെയാകുന്നു നോക്കേണ്ടിയ ഭാഗം. അവിടേക്ക് പോയിട്ട് അവരോട് പറയുക, ഞാൻ നിങ്ങളോടൊപ്പം ചേരാനായി ഇവിടേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നതായ ഒരു ചെറിയ കാര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുക, അത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റത് ചെയ്യുക. എന്നാൽ ഇത് അതിന് വിരോധമായി പ്രസംഗിക്കുക എന്നതായിരുന്നു. അപ്പോൾ എന്തിനെങ്കിലും വിരോധമായിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ട് അവനെ പ്രസംഗിക്കേണ്ടിയിരുന്നു. ആ നഗരത്തിനെതിരായിട്ട് പ്രസംഗിക്കേണ്ടിയിരുന്നു. അവരുടെ പ്രവൃത്തിക്ക് വിരോധമായിട്ട് പ്രസംഗിക്കേണ്ടിയിരുന്നു. അവരുടെ സഭയ്ക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക. അവരുടെ പ്രവാചകന്മാർക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക. അവരുടെ സേവകർക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക. അവരുടെ പുരോഹിതന്മാർക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക. സകല കാര്യങ്ങൾക്കും വിരോധമായി പ്രസംഗിക്കുക, അതിനെതിരായി പ്രസംഗിക്കുക. നോഹ അവന്റെ കാലത്തിനെതിരായി പ്രസംഗിച്ചു. തീർച്ചയായും അവന്റെ കാലത്തുണ്ടായിരുന്ന സഭകൾക്ക് വിരോധമായിട്ട് അവൻ പ്രസംഗിച്ചു. മോസ ഏറ്റവും തീർച്ചയായിട്ട് തന്നെ അവന്റെ കാലത്തിനെതിരായി പ്രസംഗിച്ചു. അവന്റെ ജനങ്ങൾക്കും പുരോഹിതന്മാർക്കും അതുപോലെ എല്ലാത്തിനുമെതിരായിട്ട് അവൻ മരുഭൂമിയിൽ കൂടെ പ്രസംഗിച്ചിരുന്നു. ഓരോ സംഗമസ്ഥാനത്തും അവൻ തുടർച്ചയായിട്ട് ജനങ്ങളോട് പ്രസംഗിച്ചു. ഏലിയാവ് അവന്റെ കാലത്ത് ജനപ്രീതിയില്ലാത്തവനായിരുന്നു. കാരണം അവൻ ആ കാലഘട്ടത്തിനെതിരായി പ്രസംഗിച്ചു. തീർച്ചയായും അങ്ങനെയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവന്റെ കാലത്ത് ജനപ്രീതിയില്ലാത്തവനായിരുന്നു. അവൻ അവന്റെ കാലത്തിനെതിരായി പ്രസംഗിച്ചു. ആ ദേശത്തിന്റെ അധികാരിയായ രാജാവിനോട് നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ അവന് വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെ പ്രസംഗിക്കേണ്ടി വന്നു. അതുകൊണ്ട് അവൻ അതിനെതിരായി പ്രസംഗിച്ചുകൊണ്ട് നിനക്കത് വിഹിതമല്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം അത് അവന്റെ തലയെ വെട്ടിക്കളയുന്നതിന് വില വെച്ചിരുന്നു. എന്നാൽ അവൻ പ്രസംഗിക്കുകയും അവന്റെ ജോലിയുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു. അവൻ തർശിശിലേക്ക് ഒരു കപ്പലെടുത്തിട്ട് ശരി, എങ്കിൽ ഫെരോദാവേ, ഞാൻ നീയുമായി ഒത്തുചേരാമെന്ന് പറഞ്ഞില്ല. അതെല്ലാം ശരിയാണ്, അവൾ ഒരു നല്ല സ്ത്രീയാണെന്ന് നീ വിചാരിക്കുന്നിടത്തോളം അവൾ നിനക്കൊരു നല്ല ഭാര്യയാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിക്കൊള്ളുക എന്ന് പറഞ്ഞില്ല. ഓ ദയതോന്നണമേ, ആ പാത്രം തുടയ്ക്കുന്ന തുണികൾ നോക്കൂ. അതെ, ഒരേ ചെറിയ കാര്യങ്ങളും. എന്തുകൊണ്ടെന്നാൽ അത് അഴുക്ക് പാത്രങ്ങളെ തുടയ്ക്കുന്നതല്ലാതെ മറ്റു യാതൊന്നുമല്ല. എന്നാൽ ശ്രദ്ധിക്കുക, യോഹന്നാൻ ആ രീതിയിലുള്ളവനായിരുന്നില്ല. അവൻ അവസാനത്തോളം വരെ അതിനെ നേരിട്ടു. അവളെ വിവാഹം കഴിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് അവൻ പറഞ്ഞു. അതെ സാറേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവനെതിരായിട്ട് നിന്നു. അവർ ഒരിക്കലും ഓടിക്കളഞ്ഞില്ല. യോഹന്നാൻ അത് ചെയ്തില്ല. അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് സത്യത്തെ നേരിട്ടു. മോശ ഒരിക്കലും യോനയെ പോലെ ഓടാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അവനെ തിരികെ കൊണ്ടുവന്നു. വളരെ പേർ അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചു. എന്നാൽ നോക്കൂ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയും ദൈവം ഈ സന്ദേശത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയാണെങ്കിൽ യാതൊന്നിനും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. അത് യോനയെ പിന്തിരിപ്പിച്ചില്ല. ഇല്ല സാറേ, പഴയ നിയമത്തിലെ ആമോസ് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും. ദൈവം ഒരു പ്രത്യേക കാര്യം സംഭവിക്കുമെന്ന് അരുളി ചെയ്യുകയും അതവിടെ ആയിരിക്കും ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ ആർ പ്രവചിക്കാതിരിക്കും. ഒരു സിംഹം അലറുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്നു. അതെ സാറെ, നിങ്ങൾ എപ്പോഴെങ്കിലും വൻകാടുകളിൽ ഒരെണ്ണം ഇതുപോലെ അലർന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കൂടുകളിലുള്ള മ്യാവ് ശബ്ദത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ അവയെല്ലാം ഇണങ്ങിയ സിംഹങ്ങളാണ്. എന്നാൽ കാട്ടിലുള്ള ശരിയായ ഒരെണ്ണം അലർന്ന് ഒരുവട്ടം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. 500 വാര ദൂരത്തായിട്ട് മലകളിൽ നിന്നും കല്ലുകൾ വീഴും. അവന്റെ ശ്വാസകോശത്തിൽ നിന്നും എവിടെയെല്ലാം നിന്നാണ് ഏമ്പക്കം വരുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവന്റെ തല താഴേക്ക് കുനിച്ചിട്ടെറിയുകയും രോമചർമ്മങ്ങൾ പൊങ്ങി വരികയും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഇതുപോലൊന്നും കേട്ടിട്ടില്ല. അവന്റെ ശ്വാസകോശത്തിൽ നിന്നും ഈ വലിയ അലർച്ച വരുമ്പോൾ അത് പീരങ്കി വെടി പോകുന്ന പോലെയാണ്. ആർ ഭയപ്പെടാതിരിക്കും. ഒരു സിംഹത്താൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിൽ അത് വേദനയില്ലാത്തതാണെന്ന് അവർ പറയാറുണ്ട്. അവന് നിങ്ങളെ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തി കൊന്നുകളയും. നോക്കൂ, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അവന്റെ അതിക്രൂരമായ അലർച്ചയാൽ അവൻ നിങ്ങളെ ഭയപ്പെടുത്തുകയും ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ അവൻ നിങ്ങളുടെ മേലായിരിക്കുകയും ചെയ്യും. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും എന്നവൻ പറഞ്ഞു. ദൈവം എന്തെങ്കിലും ചെയ്തുവെന്ന് കാണുമ്പോൾ ഞാനൊരു പ്രവാചകനല്ലായിരിക്കുമെന്ന് നിങ്ങൾ പറയും. യോന പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ പുത്രനല്ലായിരിക്കാം. എന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും. ഞാനൊരു പ്രവാചകനല്ലായിരിക്കാം, ഞാൻ ഇതല്ലായിരിക്കാം, അതല്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലായിരിക്കാം. എന്നാൽ ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കാണുമ്പോൾ, അതിവിടെ അവന്റെ വചനത്തിൽ വാക്തത്വം ചെയ്തിരിക്കുന്നത് ചെയ്ത് കാണുമ്പോൾ, ആർക്കും മിണ്ടാതെ മൗനമായിരിക്കാൻ കഴിയും. തീർച്ചയായും അവനത് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് ഈ മതവിശ്വാസങ്ങളുടെ ഇവിടെയുള്ള ഈ കൂട്ടായ്മയുടെ പിന്നിൽ മറഞ്ഞിരിക്കാനോ തർശിശിലേക്ക് പോകാനോ കഴിയുകയില്ല. നാം ആ കൂട്ടായ്മകളോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വളരെ പേർ ആദാമിനെ പോലെ അതേ കാര്യം തന്നെ ചെയ്യുന്നു. അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി ഏതെങ്കിലും രീതിയിലുള്ള പകരമായ വഴികൾ ഉണ്ടാക്കിയോ ഒരു വഴി കണ്ടുപിടിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ തെറ്റാണെന്നറിയുകയും സത്യത്തെ നേരിടുകയും ചെയ്ത ശേഷം അവന്റെ ഭാര്യയോടൊപ്പം പോയിട്ട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് തന്നെ ചെയ്തു. അവൻ എങ്ങനെയോ നേരെ പോയിട്ട് അത് ചെയ്തു. അതിനുശേഷം അവനെ തന്നെ നഗ്നനായി കാണുകയും അവളും അവനും രണ്ടുപേരും ഏദൻ തോട്ടത്തിൽ വെച്ച് സ്വയം നഗ്നരാണെന്ന് മനസ്സിലാക്കി. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ അവനെ സ്വയം മറയ്ക്കുന്നതിനായി എന്തെങ്കിലും പകരമായിട്ടുള്ളതിനെ കണ്ടുപിടിക്കാനായി ശ്രമിച്ചു. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നാമം ചെയ്യുന്നത്. അതായത് ഒരു ഒഴിവുകഴിവായിട്ട് അതവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എങ്കിലെങ്കിൽ എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾക്കത് നേരിടേണ്ടിയിരിക്കുന്നു. അതൊന്നുകിൽ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ശരിയായിരിക്കും. അങ്ങനെ അത് ശരിയാണെങ്കിൽ നമുക്ക് അതിനോടൊപ്പം നിൽക്കാം. അത് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. അത്രമാത്രം. ശരിയായത് എന്താണെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്കതിനുവേണ്ടി ഇനി കൂടുതൽ കാത്തിരിക്കേണ്ട. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതോടൊപ്പം നിൽക്കാം. അത് സത്യമാണെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ ജനങ്ങൾ എത്രമാത്രമായിട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ സഭകളിൽ നിന്നും ആത്മാർത്ഥത മുഴുവനായി പോയി കഴിഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ഈ സഭയിലേക്ക് വരുന്ന ഒരു വിലയേറിയ സഹോദരിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരുപക്ഷേ അവർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കാം. അവരത് ആളുകൾക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആ സ്ഥലത്തെ ഞങ്ങൾക്കും വാടകയ്ക്ക് താമസിക്കാനായി അനുവദിച്ചു തന്നതിനായി ഞങ്ങളോട് വളരെ നല്ലവരായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് വിളിക്കാം, എന്നാൽ അവരത് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അവർ ഞങ്ങളോട് അത്രമാത്രം വളരെ നല്ലവരായിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും അവരെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ വളരെ 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 പ്രിയമേറിയ ഒരു സ്ത്രീയാകുന്നു. ഈ വീട്ടിൽ ഒരു മൂലയ്ക്കായിട്ട് ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചെറിയ ഇരട്ടയായ വീടാണ് ഉണ്ടായിരുന്നത്. എനിക്കൊരു വലിയ കുടുംബമാണ് ഉണ്ടായിരുന്നത്. ഒരു കൂട്ടം കൊച്ചുപിള്ളാരും നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് അവരുടേതായ കിടക്കയും എല്ലാം കൂടി ധാരാളം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്നിനുമേൽ ഒന്നായി കൂടിയിരുന്നതിനാൽ നിങ്ങൾക്ക് അകത്തേക്കും പുറത്തേക്കും കിടക്കുന്നതിനായി അതിന്റെയും ഇതിന്റെയും മേൽ കൂടി ചവിട്ടിപ്പോകേണ്ടിയിരുന്നു. അങ്ങനെ അവർക്ക് അവിടെയായിട്ട് ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു. ഈ ടെലിവിഷനിൽ കൂടി ഞായറാഴ്ച രാവിലെ സമയം ഈ കുഞ്ഞുങ്ങൾ എന്തോ ചില രീതിയിലുള്ള സ്തുതിഗീതങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്താണ് ക്രിസ്തീയതയെന്ന് കാണുവാനും കൈവയ്ക്കുവാനുമായി ഒരു യഥാർത്ഥ ക്രിസ്തീയത ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, അത് നിങ്ങളെ മിക്കവാറും നാണം കെടുത്തുക തന്നെ ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് മുഴുവൻ ആത്മാർത്ഥതയും പോയി കഴിഞ്ഞതായി കാണപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ്? അവർ കാഴ്ചയ്ക്ക് അങ്ങനെ ഉള്ളവരായിരുന്നില്ല. അവർ അവിടെ നിന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ മുഷ്ടി ചുരുട്ടുകയും വാഴക്കിടുകയും ചെയ്തിട്ട് സ്തുതിഗീതങ്ങളും മറ്റും പാടുവാൻ ശ്രമിക്കുന്നത് ഒരു ഭയാനകരമായ രീതിയായിരിക്കും. ഒരു നാവികൻ പോലും കഷ്ടിച്ച് ചെയ്യാത്ത രീതിയിൽ തമാശകൾ പറയുകയും അതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയും കളിപ്പിക്കലും അങ്ങനെ എല്ലാമായി തുടരുന്നു. നിങ്ങൾക്കറിയാമോ, ക്രിസ്തീയതയുടെ ആ പുണ്യതയ്ക്ക് അതിന്റെ സ്ഥാനത്തെ നഷ്ടപ്പെട്ടതായി കാണപ്പെടുന്നു. ഞാൻ പള്ളിയിലേക്ക് പോകുകയും പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് ഒരു നീന്തലിന്റെ പരിപാടി ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതുമാണ് കാണുന്നത്. അങ്ങനെ ആ സ്ത്രീകളെല്ലാം അവരുടെ കുളിക്കുന്ന വസ്ത്രത്തിൽ അവിടേക്ക് പോകുന്നു. ഈ സ്ത്രീകൾക്ക് അവിടെ നീന്തലിന്റെ ഒരു മത്സരമുണ്ടാകാൻ പോകുന്നു. കൂടാതെ അവർക്കവിടെ എന്തോ ചില തരത്തിൽപ്പെട്ട പാർട്ടിയും പിന്നെ ധാരാളം കോഴിയെ വറക്കലും ബംഗോ കളിക്കലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആകുന്നു. എന്നെ അപേക്ഷിച്ചിടത്തോളം അത് ക്രിസ്തീയതയുടെ ആ യഥാർത്ഥമായ ആത്മാർത്ഥതയെ എടുത്തു കളയുകയാണ്. എന്തെങ്കിലും ഒന്നിനാൽ അത് എടുത്തു കളയപ്പെടുന്നു. ചൂടുദേശത്തുള്ളവരെക്കാളും കൂടുതൽ തണുപ്പ് ദേശത്തുള്ളവരായ നമ്മുടെ സഹോദരിമാർ കൂടുതൽ നിക്കറുകൾ ധരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നു. നോക്കൂ, ഇത് സത്യമാകുന്നു. വാസ്തവത്തിൽ ചൂടുള്ളതായ അവിടെ ഇത്രയും ധാരാളം പേർ അത് ധരിക്കുന്നില്ല. എന്നാൽ ഇവിടെ തണുപ്പുള്ളിടത്ത് അവർ അത് ചെയ്യുന്നു. നോക്കൂ, പിശാചാണ് അത് ചെയ്യിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് നിങ്ങളെ തന്നെ സഹായിക്കുന്നതിനും സുഖത്തിനും വേണ്ടിയാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒരു കാര്യമാകുന്നു. ഒരു പുരുഷനായിരിക്കെ ഒരു മനുഷ്യന്റെ മേലത് വിളറിയതായി ഒന്നായി കാണപ്പെടുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾ അത്രത്തോളം ഒരു പുരുഷനിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരം പുണ്യമാകുന്നു. അവൾക്കത് ആ രീതിയിൽ കാത്തുസൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ജനങ്ങളിൽ രണ്ട് ആത്മാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്ന് പരിശുദ്ധാത്മാവും മറ്റത് അശുദ്ധാത്മാവുമാകുന്നു. ഒന്ന് അതിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവ രണ്ടും ഈശ്വര ഭക്തിയുള്ളതാണ്. അതെ, അതാണ് വിചിത്രമായ സംഗതി. അതായത് രണ്ടും ദൈവഭക്തിയുള്ളതാണ്. അതിപ്രകാരം യേശുവും യാക്കോബും രണ്ടുപേരും ദൈവഭക്തിയുള്ളവരായിരുന്നതുപോലെയാണ്. കായനും ഹാബേലും രണ്ടുപേരും ദൈവഭക്തിയുള്ളവരായിരുന്നതുപോലെയാണ്. യേശുവും യൂദാസും രണ്ടുപേരും ദൈവഭക്തിയുള്ളവരായിരുന്നതുപോലെയാണ്. രണ്ടുപേരും ദൈവഭക്തിയുള്ളവരായിരുന്നു. അതിന്നും നാം രണ്ടു വശവും ദൈവഭക്തിയുള്ളവരായി കാണപ്പെടുന്നു. നോക്കൂ, അതേ ആത്മാവ് തന്നെയാണ്. ജനങ്ങൾ മരിക്കുന്നു, എന്നാൽ ആത്മാവ് മരിക്കുന്നില്ല. അത് രണ്ടും ദൈവഭക്തിയുള്ളതായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ഒന്ന് പരിശുദ്ധാത്മാവിനാൽ കൈവശമാക്കപ്പെട്ടിരിക്കുകയും അത് ആ രീതിയിലുള്ളതായി ജീവിതത്തെ ജീവിക്കുകയും ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി നടക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ ഒരു നാണയത്തിന് വേണ്ടി കളിപ്പിക്കുകയില്ല. അവർ എല്ലാ കാര്യങ്ങളും അവനെ കഴിയാവുന്നിടത്തോളം നിങ്ങളെ സഹായിക്കുന്നതിനായി ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. മറ്റുള്ളവരോ അവർക്ക് കഴിയാവുന്നിടത്തോളം നല്ലവരായിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ അതിന് നേരെ വിപരീതമാണെന്ന് നാം കാണുന്നു. എന്നിരിക്കലും അവർ രണ്ടുപേരും ദൈവഭക്തിയുള്ള ആത്മാക്കളാണ്. രണ്ടുപേരും, ഒന്ന് പരിശുദ്ധാത്മാവും മറ്റേത് അശുദ്ധാത്മാവുമാകുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ദൈവഭക്തിക്കാരാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ തന്നെയും അവർ നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളെ ഒരു ഹോളി റോളർ എന്ന് വിളിക്കുകയും അവർക്ക് കഴിയാവുന്നതെല്ലാം അവർ ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അതൊരിക്കലും എഴുതിയിട്ടില്ലാത്ത രീതിയിൽ തന്നെ അവർ അതിനെക്കുറിച്ച് അജ്ഞത കാണിക്കുന്നു. നോക്കൂ, സ്നാനത്തെക്കുറിച്ചാണെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും. എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സിഗരറ്റ് പിടിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് വലിക്കുന്നു. അതെ, എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. സ്വല്പം മദ്യപിച്ചതുകൊണ്ട് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എന്നാൽ നിങ്ങൾ നോക്കൂ, അവന്റെ വചനത്തിനനുസരിച്ച് ദൈവം വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അവർ വെറുതെ അതിന്മേൽ തുപ്പുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥമായും ശരിയാണ്. ദാവീദ് അവന്റെ സിംഹാസനത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ ആ വികലാംഗനായ മനുഷ്യൻ എഴിഞ്ഞു വന്നിട്ട് ആ സമയത്ത് ചെയ്തതിന്റെ അത്രത്തോളമാകുന്നു. അവൻ ഒലിവുമലയുടെ മുകളിലേക്ക് കരഞ്ഞുകൊണ്ട് തിരികെ നോക്കിക്കൊണ്ട് പുറപ്പെട്ടു പോകുമ്പോഴായിരുന്നു ഈ വയസ്സ് എന്ന മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് അവന്റെ മേൽ തുപ്പുകയായിരുന്നു. അപ്പോൾ അവന്റെ അംഗരക്ഷകരിൽ ഒരുവൻ പറഞ്ഞു, എന്റെ രാജാവിന്റെ മേൽ തുപ്പുന്ന ഈ ചത്ത നായുടെ തല അവന്റെ മേൽ വെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അവനെ ഒറ്റയ്ക്ക് വിടാൻ ദാവീദ് അവനോട് പറഞ്ഞു. നോക്കൂ, അവർ അവന്റെ മേൽ തുപ്പി. ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മേലും അവർ തുപ്പി. അങ്ങനെ ഇന്നും അവർ തുപ്പുന്നു. ഒട്ടും ആദരവ് പോലുമില്ലാതെ, യാതൊരു ഉത്കണ്ഠയുമില്ലാതെ അവരുടെ തലാതിൽ നിന്നും തിരിച്ചു കളയുകയും നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? അവർ തർശിശിലേക്കുള്ള കപ്പലിലാകുന്നു. അതാകുന്നു അത്. ഈ ദൈവത്തിലേക്കുള്ള വിളിയിൽ നിങ്ങൾക്ക് ദുഷ്ടതയ്ക്കെതിരായി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, പാപത്തിനെതിരായി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, തെറ്റായ കാര്യങ്ങൾക്കെതിരായി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, ഇപ്പോൾ അതായിരിക്കും. ഹേയ്, നിങ്ങൾക്ക് ഈ സമയത്തെ കുറിച്ച് അറിയാമോ? നിങ്ങൾക്കറിയാമോ, ഞാൻ 2 മണിക്കൂർ വ്യത്യാസത്തിലായിരിക്കുന്നു. ഇപ്പോൾ ട്യൂഷനിൽ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. എന്റെ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ ഞാൻ ഒരുവിധം പുറത്തായിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ശരി, ഇപ്പോൾ ഓർക്കുക, നാം അതിനുവേണ്ടി ഉത്തരം പറയാൻ പോവുകയാണ്. ക്രിസ്തുവിനെ തുപ്പുന്നവർ അതിന് ഉത്തരം പറയാൻ പോവുകയാണ്. ദാവീദ് ഓടിപ്പോയിരുന്നു, എന്നാൽ അവന്റെ രാജ്യപ്രശ്നത്തിന് ശേഷം അവൻ മടങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് കരഞ്ഞു എന്നുള്ള കാര്യം ഓർക്കുക. ദാവീദ് പോകുമ്പോൾ അവൻ അവന്റെ മേൽ തുപ്പി. എന്നാൽ അവൻ തിരികെ വന്നപ്പോൾ കണ്ണുനീർ കൊണ്ട് അവന്റെ കാലുകളെ കുളിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം അവനെ തുളച്ചവർ അത് കാണും. ഇന്നവനെ തുളയ്ക്കുന്നവരും അത് കാണും. ഏതെങ്കിലും ഒരു ദിവസം അത് മടങ്ങി വരും. വെളിപാട് പുസ്തകം 22-ാം അധ്യായം ഓർക്കുക. അവൻ എഴുതിയിരിക്കുന്ന എല്ലാ വചനത്തെയും പാലിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതെ, എല്ലാ വചനത്തെയും. അവന്റെ സന്നിധി ഇവിടെയുണ്ടെന്ന് നാം അറിയുന്നു. അത് നമുക്ക് വെളിപ്പെടുത്തുകയും നമുക്കതുണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഈ വരുന്ന ആഴ്ചയിൽ അത് തുടർച്ചയായിട്ട് നമ്മുടെ ഇടയിൽ വെളിപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. കൂടാതെ രോഗികൾ സൗഖ്യപ്പെടുകയും വലിയ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. നമുക്ക് ജനപ്രീതിയുള്ള അഭിപ്രായങ്ങൾക്ക് ആവശ്യമില്ല, നമുക്ക് സത്യമാണ് ആവശ്യം. ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത് സത്യത്തെ മാത്രമല്ലാതെ നാം മറ്റ് യാതൊന്നിനെ നേരിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളെ കണ്ടുപിടിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിരിക്കുക. അതിവിടെ അല്ലെങ്കിൽ ന്യായവിധിയിൽ വെച്ച് നിങ്ങളെ പിടിക്കും. അതുകൊണ്ട് അതെവിടെയെങ്കിലും വെച്ച് നിങ്ങളെ പിടിക്കുന്നതാണ്. അതെ സാറേ. എന്നാൽ നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, യോനയെ പോലെ യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവം നിങ്ങളുടെ യാത്രക്കൂലി നേരത്തെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും തർശിശിലേക്ക് പോകുന്ന ആ കപ്പലിൽ നിന്ന് പുറത്തു കടക്കുക. ഈ ജീവന് വേണ്ടി ദൈവം നിങ്ങളെ മുൻകൂട്ടി നിർണയിച്ചിരിക്കുന്നു. അതെ സാറേ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലേക്ക് വരിക, അവന്റെ സമ്പൂർണതയിലേക്ക് വരിക. നിങ്ങളുടെ വഴിക്കൂലി എവിടേക്കാണ് കൊടുക്കപ്പെട്ടിരിക്കുന്നത്? അത് നിനവയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, തർശിശിലേക്കല്ല. നിങ്ങൾ മുൻകൂട്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിടാൻ പോകുന്ന ഒരു കപ്പൽ അതിന്റെ വഴിയിലായിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അതിൽ കടന്നു പറ്റുക. നിങ്ങൾ ദൈവത്തെ പോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. അത് കുറച്ച് സമയങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എന്റെ അനന്തരവനെ പോലെയാകുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിയിരുന്നു. ഒരു ദിവസം രാവിലെ അവൻ ഇവിടെയുള്ള ഒരു കത്തോലിക്കരുടെ പള്ളിയിലേക്ക് പോകും. കാരണം അവിടെയുള്ള വിശുദ്ധ പട്ടക്കാരൻ ഇവിടെയുള്ള എന്തിനെങ്കിലും കുറിച്ചും അവിടെയുള്ളതും മറ്റെവിടെയെങ്കിലുമുള്ള എന്തിനെങ്കിലും കുറിച്ച് പറയും. അതെല്ലാം കൂടി എന്താണ് വില വെച്ചത് നോക്കൂ. ഇപ്പോഴും അവൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. നിന്റെ സ്ഥാനം അവിടെയുള്ള വേദിയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ യാതൊരു വഴിയുമില്ല. ദൈവം നിങ്ങളെ എപ്പോഴെങ്കിലും അതിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങളത് വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അത്രമാത്രം ഓർക്കുക, ദൈവം ആ കപ്പലിൽ ഉണ്ടായിരുന്നു, ദൈവം ആ കൊടുങ്കാറ്റിലുണ്ടായിരുന്നു, ദൈവം ആ മത്സ്യത്തിലുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞെടുത്തെല്ലാം ദൈവമുണ്ടായിരുന്നു. നോക്കൂ, ദൈവം അവിടെ ഉണ്ടായിരിക്കുകയും അത് നിരന്തരം നിങ്ങളെ വിഹാരം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്തിനാണ് നാം താമസിക്കുന്നത്? ഈ ഉണർവ് ഇപ്പോൾ തന്നെ നമുക്ക് നടത്തി കളയാം. അത് ശരിയാണ്. നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുകയും അവനൊരു മണവാട്ടി ഉണ്ടായിരിക്കുകയും അത് തയ്യാറായിരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് തർശിശിലേക്ക് പോകുന്ന യാതൊരു കപ്പലിന്റെയും ആവശ്യമില്ല. നാം നിലവിലേക്ക് പോവുകയാണ്, നാം മഹത്വത്തിലേക്ക് പോവുകയാണ്. ആമേൻ. അത് ശരിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളിടത്തേക്ക് നാം പോവുകയാണ്. അതാണ് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഇടുക. നമ്മുടെ കൈകളെയല്ല, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ വെക്കുക. അവന്റെ മഹത്വത്തിന്റെ കിരണങ്ങളാൽ അത്യന്തം നമ്മെ പക്വതപ്പെടുത്തുന്നതുവരെ അവിടെയായിരിക്കുക. അവന്റെ നന്മ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കപ്പെടുകയും നമുക്കുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് പക്വതപ്പെടുകയും ചെയ്തിട്ട് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്തേക്ക് നമുക്ക് വളരാം. ഓ ദൈവമേ, ഞങ്ങളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, യോന എവിടേക്കാണോ പോയത്, ദൈവം ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ദൈവമ കൊടുങ്കാറ്റിലുണ്ടായിരുന്നു, ദൈവമ മത്സ്യത്തിലുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണ ഇഷ്ടം നടക്കുന്നതുവരെ അവൻ യോനയോടൊപ്പം പോയിരുന്നു. അത് ശരിയാണ്. അങ്ങനെ അവൻ എപ്പോഴെങ്കിലും നിങ്ങളെ പിന്തുടരുകയും നിങ്ങൾ ഇവിടെയും അവിടെയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവന് വേണ്ടി ആദ്യം ചെയ്തിരുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ തിരികെ വന്നിട്ട് അത് വീണ്ടും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മോശമായ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകരുത്, അതിനെ അഭിമുഖീകരിക്കുക. അത് സത്യമാണെന്ന് വിശ്വസിക്കുക. അത് സത്യമാണെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുന്നതും മരിക്കുന്നതും മറ്റെന്ത് ചെയ്യുന്നതും വിലയുള്ള കാര്യമാണ്. അത് സത്യമാണെന്ന് എപ്പോഴെങ്കിലും അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ പിന്നെ നമുക്കതിൽ നിന്ന് വേറൊരിടത്തേക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല. അവൻ അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാൽ അവിടേക്ക് പോയിട്ട് ആ സന്ദേശത്തെ കൊടുക്കാനായി അവൻ ഒരാളെ നിയോഗിച്ചു. അവന് വേറൊരു പ്രവാചകനെ അയക്കാൻ കഴിയുമായിരുന്നു എന്ന് കണ്ടാൽ തോന്നും. എന്നാൽ അവൻ യോനയെ അതിനായി നിയോഗിച്ചിരുന്നു. ഏലിയാവിനെ പോലും അത് ചെയ്യാൻ കഴിയുകയില്ല. യിരെമ്യാവിന് അത് പറ്റുകയില്ല. മോശയ്ക്ക് പോലും അത് ചെയ്യാൻ പറ്റുകയില്ല. യോനായിക്ക് തന്നെ നിനവയിലേക്ക് പോകേണ്ടിയിരുന്നു. അതത്രയും മാത്രമേ അതിനെ പറ്റിയുള്ളൂ. അവനവനെ ചുമതലപ്പെടുത്തുകയും അവനോട് പോകാനായി പറയുകയും ചെയ്തിരുന്നു. യോനയെ നീ നിനവയിലേക്ക് പോവുക എന്നവൻ പറയുമ്പോൾ അത് യോനായിക്ക് മാത്രമല്ല, അത് മറ്റാർക്കും തന്നെ പോകാൻ പറ്റുകയില്ല. അങ്ങനെ ദൈവം എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാനായി പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റാർക്കും അത് കഴിയില്ല. നമുക്കതിനെ അഭിമുഖീകരിച്ചിട്ട് അത് പോയി ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം എന്തോ ഒരു കാര്യം പ്രവർത്തിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ അവരുടെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്വത പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു സഭയോടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാനത് വിശ്വസിക്കുന്നു. അതെല്ലായ്പ്പോഴും ആയിരുന്നതുപോലെ തന്നെ അതിപ്പോഴും പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ 14:12 നിറവേണ്ടിയ സമയം ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലാഖി 4 നിറവേറിയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസിന്റെ 17:30 നിറവേറിയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രവചനങ്ങളെല്ലാം ഈ ദിവസം സംഭവിക്കണമെന്ന് നാം വിശ്വസിക്കുന്നു. അത് നിറവേറിയിരിക്കണം എന്ന് നാം വിശ്വസിക്കുന്നു. അതിപ്പോൾ തന്നെ നിറവേറപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യഥാർത്ഥമായും ശരിയാണ്. ഓടിപ്പോകുന്നത് നിർത്തുക. അവന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകരുത്. അവന്റെ സന്നിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അത് ശരിയാണ്. അതാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. കാരണം ടെക്സസിൽ നിന്നും ലൂസിയാനയിൽ നിന്നും അങ്ങനെ എല്ലായിടത്തു നിന്നുമുള്ള ലൈസൻസുകൾ ഞാൻ കണ്ടിരുന്നു. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നതിനല്ല, എന്നാൽ അവന്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നതിനാണ്. തിരികെ വരിക. ഒരു യോനയായിരിക്കുന്നതിൽ നിന്നും തിരികെ വരിക. ഏത് വഴിയാണ് പോകേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ അതിശയപ്പെടുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം ഇന്ന് രാത്രിയിൽ ആ കപ്പലിലാകുക. ഞങ്ങൾ തർശിശിലേക്കല്ല, നിനവയിലേക്ക് പ്രസംഗിക്കാൻ പോവുകയാണ്. അവർക്ക് വേണമെങ്കിൽ ആ തർശിശിലേക്കുള്ള കപ്പലിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ദൈവം മുമ്പാകെ നമുക്കൊരു കർത്തവ്യമുണ്ട്. അത് നമുക്ക് ഉത്തരവാദപ്പെട്ട ഈ സന്ദേശമാണ്. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ചയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഇത് അറിയിക്കുന്നതിന് വേണ്ടി ഇതൊരു ചെറിയ മുന്നോടിയായിരിക്കുന്നു. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു സന്ദേശത്തിന് വേണ്ടി മാത്രമായി ഉത്തരവാദിത്തമുള്ളവനായിരിക്കുന്നു. സഹോദരന്മാരെ, ഈ കർത്തൃസേവകരായ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ ആരുടെയും അനുഭവങ്ങളെ വേദനപ്പെടുത്തുന്നതിനായിട്ടല്ല ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഈ വിവാഹവും വിവാഹമോചനവും എന്ന കേസ് കടന്നു വരുന്നു എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതിനായി ഞാൻ ഇതെല്ലാം പറയുകയും ഞാൻ ദൈവത്തോട് മാത്രം ഉത്തരവാദിത്തമുള്ളവനാവുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ സത്യത്തെ നിങ്ങളോട് പറയുന്നതിനായി ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. എന്താണ് സത്യമെന്ന് ദൈവം എന്നെ അറിയിക്കുന്നിടത്തോളം ഞാൻ സത്യം മാത്രമല്ലാതെ മറ്റു യാതൊന്നും നിങ്ങളോട് പറയുന്നില്ല. സത്യത്തെ അറിയുന്നതുവരെ അതിനെക്കുറിച്ച് ഞാൻ യാതൊന്നും പറയുകയില്ല. നോക്കൂ, യാതൊന്നും തന്നെ പറയുകയില്ല. എന്നാൽ വിവാഹവും വിവാഹമോചനത്തെ കുറിച്ച് ദൈവം എനിക്ക് സത്യത്തെ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് പുറത്തു കൊണ്ടുവരാൻ അവൻ എന്നെ അനുവദിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലേക്ക് ഞാൻ നോക്കുന്ന മറ്റ് സന്ദേശങ്ങൾ ഈ മൽക്കിസദേക്ക് ആരാകുന്നു, ദൈവം തന്റെ നാമത്തെ ഇടാനായി എവിടെയാണ് തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ സന്ദേശങ്ങളായി കടന്നു വരികയും പിന്നെ ജന്മവേദനകൾ എന്നതുമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ക്രമത്തെക്കുറിച്ചും ഒരു മനുഷ്യനൊരു ഭാര്യയെ തെരഞ്ഞെടുക്കുന്നതുമാണ്. ഈ സന്ദേശങ്ങളിൽ കൂടി കുറച്ച് കാര്യങ്ങൾ ഈ ആഴ്ചയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ സഭയും ഒരു കർത്തൃസേവകനും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഭാംഗങ്ങളോ നിങ്ങളുടെ സഭയിലേക്ക് ചെന്നിട്ട് സഹോദരൻ ബ്രഹ്നാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി അല്ല സഹോദരന്മാരെ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. സർവശക്തനായ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശത്തിന് വേണ്ടി ഞാൻ കടപ്പെട്ടവനാകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയും അത് സത്യമാണെന്ന് ദൈവം അറിയുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദൂതൻ 1933 താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ വെച്ച്, അതായത് സ്പ്രിംഗ് സ്ട്രീറ്റിൽ വെച്ച് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ നദിക്കരയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളവർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇവിടെ ഒരു അപരിചിതനാണെങ്കിൽ നേരെ താഴോട്ട് വണ്ടി ഓടിക്കുക. അത് സ്പ്രിംഗ് സ്ട്രീറ്റിന്റെ ഒരു മൂലക്കായിട്ടാണ്. അവിടെയാണ് ആ നദി കണ്ടുപിട്ടുന്നതും ഈ കാര്യം സംഭവിച്ചതും. അത് 1933 ഒരുപക്ഷെങ്കിൽ അത് 33 കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതെ, 32 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അങ്ങനെ എപ്രകാരം ഈ കാര്യങ്ങളെല്ലാം അവൻ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സന്ദേശവുമായിട്ട് ഞങ്ങൾ പോവുകയും രോഗികൾ സൗഖ്യപ്പെടുന്നത് കാണുകയും കുരുടരും മുടന്തരും ദുർബലരും സന്ദേഹക്കാരും അങ്ങനെ എല്ലാം കണ്ടിരിക്കുന്നു. കൂടാതെ പിന്നെ മരിച്ചവരും മരിച്ചെന്ന് തെളിയിക്കപ്പെട്ടവരും ഉയർത്തെഴുന്നേറ്റ് കണ്ടിരിക്കുന്നു. ജനങ്ങൾ മരിക്കുകയും വീണ്ടും ജീവങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു. ഒരു സന്ദേശം കടന്നുപോകുകയാണെങ്കിൽ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ കടന്നുവരുന്നതായ ആ പഴയ വിചാരവുമായിട്ട് തന്നെ അത് കാണുന്നുവോ? അത് ദൈവത്തിൽ നിന്നും വന്നതല്ല. ദൈവത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ ശ്രദ്ധയെ എന്തിലേക്കോ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. യേശു പുറപ്പെട്ടു പോയപ്പോൾ അവൻ രോഗികളെ സൗഖ്യമാക്കിയും വലിയ കാര്യങ്ങളും മറ്റു ചെയ്തിരുന്നു. യേശു അത് ചെയ്തിരുന്നു. മോശയും യേശുവും ബാക്കിയുള്ളവരും അത് ചെയ്തിരുന്നു. അവൻ ഇവിടെ ആയിരുന്നപ്പോൾ അത് ചെയ്തു. അവൻ അതേ കാര്യം തന്നെ ഇന്നും ചെയ്യുന്നു. അവൻ ഇതുപോലെ ഒരു യോഗമോ ഒരു ഉണർവോ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ ആ പഴയ പഠിപ്പിൽ നിന്നും തിരികെ വരിക. അവിടെ എവിടെയോ എന്തോ തെറ്റായിട്ടുണ്ട്. എന്തോ പുതിയതായിട്ടുള്ളത് കടന്നു വരുന്നു. യേശു കടന്നു വന്നപ്പോൾ അവനൊരു നല്ല റബ്ബിയായിരുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു പുൽപ്പിറ്റിൽ കടന്നു ചെന്നിട്ട് പ്രസംഗിക്കാമായിരുന്നു. അപ്പോൾ അവർ അവനെ അവിടെ ആയിരിക്കുന്നതിനായി ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ദിവസം അവനോട് നിന്നുകൊണ്ട് ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം തൊട്ട് സഹോദര അവൻ ജനപ്രീതിയുള്ളവനായിരുന്നില്ല. എന്റെ മാംസം ഭക്ഷിക്കാതിരിക്കുകയും എന്റെ രക്തം കുടിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ജീവനില്ല എന്നവൻ പറഞ്ഞപ്പോൾ, എന്നാൽ എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിനുശേഷം തൊട്ട് അവൻ ജനപ്രീതിയുള്ളവനായിരുന്നില്ല. ഈ മനുഷ്യനൊരു രാക്ഷസനാകുന്നു, ഇവനൊരു ബേൽസെബൂബാകുന്നു എന്നവർ പറഞ്ഞു. ആ രീതിയിലാണ് അവർ കാര്യങ്ങളെ ചെയ്യുന്നത്. അവന് ഭാവിയെ പറയാമായിരുന്നു. അവൻ അവരുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവരുടെ വിചാരങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു. അവനൊരു ഭാവി പറച്ചിലുകാരനായിരുന്നു. എന്നാൽ അവൻ എന്തായിരുന്നു എന്നാൽ അവൻ ദൈവത്തിന്റെ വചനം ആ നാഴികയിലേക്ക് വെളിപ്പെട്ടതായിരുന്നു. അവൻ കടപ്പെട്ടവനായിരുന്നു. എന്റെ പിതാവിന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നു. അതേ കാര്യം തന്നെ ചെയ്യാൻ, പിതാവിന് ഇഷ്ടമായത് തന്നെ ചെയ്യാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നു ഞാൻ ആശിക്കുന്നു. ഈ സന്ദേശങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്തമുള്ളതിനെ കുറഞ്ഞപക്ഷം ആദരിക്കുക എന്ന് ഓർക്കുക. ഞാൻ തർശിശിലേക്ക് പോകുന്നില്ല. ഞാൻ നിലവിലേക്കുള്ള വഴിയിലാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഇത് മിക്കവാറും 9:30 ഞാൻ നിങ്ങളെ അധികം നേരം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എനിക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് കണ്ടുപിടിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിലായിരിക്കേണ്ടവരായ നിങ്ങളിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ അല്ലാതായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എന്നാൽ അവനിൽ ആകുവാൻ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് സഹോദരൻ വേണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള കൈകളെ നോക്കുവിൻ. സഹോദരൻ വേണം ദൈവത്തോട് കൂടുതലായി എടുക്കാനായി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ തലകളെ ഉയർത്തിയാണെങ്കിൽ എന്റെ കൈകളും ഉയർന്നിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാനും ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഞാനും വിശപ്പുള്ളവനായിരിക്കുന്നു. എന്നാലോ കഴിഞ്ഞ ദിവസം ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെ എന്താണ് ചെയ്യേണ്ടിയെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ആ ശരിയായിട്ടുള്ള ഗ്രഹിപ്പിക്കലിനെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് തിരികെ ഉത്തരം തരുവാൻ എവിടെയെങ്കിലും ഒരു ഉത്തരമുണ്ടായിരിക്കണം. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കട്ടെ എന്നുള്ളതാണ് ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥന. നിങ്ങൾ രോഗികളാണെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. പ്രാവർത്തികമായിട്ടും എല്ലാ രാത്രിയിലും രോഗശാന്തിക്കുള്ള പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. കൂടാതെ ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് എന്ത് ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി നിങ്ങളാൽ കഴിയുന്നതും ചെയ്യുക. നാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും ദൈവം നമുക്കൊരു വലിയ യോഗത്തെ തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പിതാവായ ദൈവമേ, ഈ പറഞ്ഞത് കുറച്ച് ചെറിയ മുറിഞ്ഞ വാക്കുകളാകുന്നു. എന്നാൽ അവൻ നിന്റെ കൈകളിലാകുന്നു. കർത്താവേ, പറഞ്ഞിരിക്കുന്നു, എനിക്കതിനെ കണ്ടുപിട്ടേണ്ടിയിരിക്കുന്നു. ആ വാക്കുകൾക്ക് മരിക്കാൻ കഴിയുകയില്ല. അത് ഭൂമിക്ക് ചുറ്റും ചുറ്റുമായി പോയിട്ട് ഒരു റെക്കോർഡിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസം എനിക്കതിനെ വീണ്ടും തിരികെ നേരിടേണ്ടിയിരിക്കുന്നു. കർത്താവെ, ഞാനത് മനസ്സിലാക്കുകയും അതിനെ ആഴമേറി ആത്മാർത്ഥത്തിൽ പറയുകയും ചെയ്യുന്നു. സ്നേഹവാനായ ദൈവമേ, ഇവിടെയുള്ള നിന്റെ ഓരോ മക്കൾക്കായും ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ ആഴ്ച കടന്നു പോകുന്നതിന് മുമ്പേ തന്നെ അവരുടെ മനസ്സിൽ ഇന്ന് രാത്രിയുള്ള വലിയ ചോദ്യങ്ങളെ അവർ മനസ്സിലാക്കാനും അത് ശരിയാക്കി തീർക്കാനും ഇടയാക്കണമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ്, ഇത് അനുവദിക്കണമേ. പിതാവേ, നിന്നെ രക്ഷിതാവ് ഇതുവരെയും അറിയാത്തവരായും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയാത്തവരായിട്ടും ചിലർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അത് ഇന്ന് രാത്രിയാക്കി തീരാനിടയാക്കണമേ. കർത്താവ്, എനിക്ക് ആരെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാനോ ആരെങ്കിലും രക്ഷിക്കാനോ എനിക്ക് കഴിയില്ല. നീതി കൈവിശുന്നും ദാഹിക്കുന്നവർ നിറയപ്പെടും എന്ന് നീ പറഞ്ഞിരിക്കുന്നത് പറയാൻ മാത്രം എനിക്ക് കഴിയും. ദൈവമേ, നീ അവരുടെ ഹൃദയത്തിൽ അതുപോലെ ഒരു വിശപ്പ് നീ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പേർ കർത്താവെ അവർക്ക് വിശന്നിരിക്കുന്നു. എങ്ങനെ അവർ 100 മൈലുകൾ മഞ്ഞിലും മഴയുള്ള മലകളിലും മരുഭൂമിയിലും കൂടി കടന്ന് ഇവിടെയുള്ള ഈ ചെറിയ സ്ഥലത്തെ ഒരു മൂലയിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. മാംസം എവിടെയുണ്ടോ അവിടെ കഴിക്കൾ ഒരുമിച്ച് കൂടുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. അവിടുത്തെ ദിവ്യ മന്നയിൽ നിന്ന് ഞങ്ങളെ തീറ്റണമേ. ഞങ്ങൾക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഞങ്ങളുടെ പ്രാണന് നൽകണമേ. പിതാവേ, ഞങ്ങൾ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ഞങ്ങളിപ്പോൾ നിന്റെ കയ്യിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് ആ മലമുകളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവന്റെ നന്മയാലും കരുണയാലും വിവേകത്താലും ഇവിടെയുള്ള എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായത് എന്താണെന്നാൽ മനസ്സിലാക്കി എന്നതാണെന്ന് പിതാവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? എന്നാൽ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരിക്കണം. ദാനിയൽ പറഞ്ഞതുപോലെ യിരെമ്യ പ്രവാചകന്റെ പുസ്തകങ്ങളിൽ നിന്നും ഞാൻ ഗ്രഹിച്ചു. അതേപോലെ പിതാവെ, പരിശുദ്ധാത്മാവിന്റെ എഴുത്തുകളിൽ നിന്നും അതീനാഴികയിൽ അവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിൽ കൂടെ ഞങ്ങൾ ഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് തരണമേ. പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വാത്സല്യോടെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കുന്നു. അവൻ എനിക്ക് കൃപയും മഹത്വവും തരും, അതെന്നോടൊപ്പം എല്ലാ വഴിയോളം പോകുമെന്ന പാട്ടിന് രാഗം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശാന്തതയോടെ ഇപ്പോൾ സ്വർഗീയ പിതാവിനോട് നിങ്ങൾക്ക് ആവശ്യമായതിനെ ഇന്ന് രാത്രിയിൽ അനുവദിച്ചു തരുന്നതിനായി അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ കൈകൾ നിങ്ങളോട് അടുത്തിരിക്കുന്നത് പോലെ അവൻ നിങ്ങളോട് അടുത്തിരിക്കുന്നു. മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടുള്ളതുപോലെ ഇതിലും എന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും തരുവാനായി അവൻ ഇവിടെയായിരിക്കുന്നു. ഓ, കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് നിങ്ങളെ കാണുന്നതിനെ ഞാൻ അത്രമാത്രം വിശക്കുകയും ദാഹിക്കുകയും ഗൃഹവിരഹാർത്ഥത്തിലുമായിരുന്നു. ബില്ലി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞത് ആ കാരണത്താലാണ്. ബിൽ, എന്തിനു വേണ്ടിയാണ് നീ തിരികെ ആ തണുത്ത ദേശത്തേക്ക് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് മേഡ ചോദിച്ചു. കൂടാതെ നിനക്ക് എല്ലായ്പ്പോഴും ആ തൊണ്ടവേദന ഉണ്ടാകുന്നല്ലോ. നീ എല്ലായ്പ്പോഴും തണുപ്പേറ്റിട്ട് നിനക്ക് തൊണ്ടയടപ്പും കഷിച്ച് സംസാരിക്കാനും കഴിയുന്നുള്ളൂവല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എന്റെ സുഹൃത്തായ ചാർലി കോക്സ് അവിടെ പിന്നിലിരിക്കുന്നതായി കാണുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ആ ചെറിയ അണ്ണാൻ അവിടെയുള്ള മരത്തിൽ കയറിയിരിക്കുന്നു എന്ന് ചാർലി പറയുന്നത് കേൾക്കാൻ ഞാൻ ഉത്കണ്ഠയുള്ളവനാകുന്നു. അത് കേൾക്കുന്നതിനായി ഞാൻ അത്രമാത്രം വിശക്കുന്നു. ഞാൻ നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദരൻ ബാങ്ക്സ് വാസ്തവത്തിൽ സുഖമില്ലാതായിരിക്കുന്നു. അദ്ദേഹം പുറം ഭാഗത്തോട്ടായിട്ട് കിടക്കുന്നതായി ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു ദർശനത്തിൽ കണ്ടു. ഈ അടുത്ത് തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പോകാനായി അവൻ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം. വ്യത്യസ്തരായ ഓരോരുത്തരെയും ഞാൻ കാണുമ്പോൾ അന്തർദേശീയമായ ക്രിസ്തീയ ബിസിനസ്സുകാരുടെ യോഗത്തിൽ കഴിഞ്ഞ രാത്രി ഞാൻ പോയിരുന്നു. വൃദ്ധനായ പോപ്പ് ഷക്കേരിയൻ, ഡീമസിന്റെ പിതാവ്, ഞാൻ വരുന്നതുവരെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയും അതിനുശേഷം അദ്ദേഹം ചിരിക്കുകയും എന്നെ നോക്കി കൈവീശി കാണിക്കുമായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ആ കുടുംബത്തിലേക്ക് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയിച്ചിരുന്നു എന്നതുമായി എനിക്ക് പോകേണ്ടി വന്നു. അവരുടെ മകൾ ഫ്ലോറൻസ് മരിക്കാൻ പോകുകയായിരുന്നു. അവൾ പോകുന്നതിനായി ഒരു ദർശനത്തിൽ ഞാൻ കണ്ടിരുന്നു. അവൾ പോകുകയായിരുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ഒരു വട്ടം ഒരു പ്രവാചകനെ ഒരു രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന് അവനോട് പറയാൻ അയച്ചു. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയും അവന്റെ ജീവനെ 15 വർഷങ്ങൾ കൂടി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾ നോക്കൂ, ഞാൻ തിരികെ വന്നു. ഞാനൊരു ലഘുഭക്ഷണശാലയിൽ കഴിക്കാനായി ചെന്നിരുന്നു. ഒരു വ്യക്തി നടന്നു വന്നിട്ട് എന്നോട് താങ്കൾ ബില്ലി ബ്രാഹ്നം അല്ലയോ എന്ന് ചോദിച്ചു. അതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ എന്നെ അറിയില്ലായിരുന്നു. കാരണം എന്റെ കഷണ്ടി തലയിൽ ഒരു അടയാളമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചെറിയ കഷ്ണം തലമുടി യോഗ സമയത്ത് തൊണ്ടയടയുന്നതിൽ നിന്നും എന്നെ സൂക്ഷിക്കുന്നതിനായി ധരിച്ചിരുന്നു. അദ്ദേഹം എന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ട് ബില്ലി, എനിക്ക് നിങ്ങളെ അറിയാമായിരുന്നു എന്ന് ഞാൻ ഓർത്തു. അതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരാകുന്നുവെന്ന് ചോദിച്ചു. ഞാൻ ജോൺ ബാർമൻ ആകുന്നുവെന്ന് പറഞ്ഞു. സിപ്പ് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. ബില്ലി, അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതെ, ഞാൻ കോടതി അങ്കണത്തിൽ കൂടി വന്ന് എന്റെ നികുതി അടയ്ക്കാൻ പോവുകയായിരുന്നു. ആ കോടതി അങ്കണത്തിൽ കൂടി നടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ഒച്ചത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോണും പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റെന്തോ പേരായിരുന്നു, അത് ജോൺ ആയിരിക്കാൻ ഇടയുണ്ടായിരുന്നില്ല, ഏഡ് എന്തോ മറ്റാണ്. എനിക്ക് ആ സ്ത്രീയെ അറിയില്ല, എനിക്ക് വിഷമം തോന്നി. ഞാനത് കണ്ടുപിടിക്കുന്നതിനായി വന്നു. അവൾ ആരായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഇരുണ്ട രാത്രിയിൽ നദി ഇവിടെ കരകവിഞ്ഞൊഴുകുമ്പോൾ ചെസ്നട്ടിലെ തെരുവിലുള്ള വീടുകളും മറ്റും ഒഴുകിപ്പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒരു സ്ത്രീയെയും കുറച്ച് കൊച്ചുകുട്ടികളെയും രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു. നിങ്ങളായിരുന്നു അതെന്ന് ഞാൻ ചോദിച്ചു. ഞാനായിരുന്നു ആ സ്ത്രീ എന്ന് അവൾ പറഞ്ഞു. അവൾ അവളുടെ കുട്ടിക്ക് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് എന്റെ ആ കഥ അറിയാം. എന്റെ കുഞ്ഞയെ എന്ന് ഞാൻ നിലവിളിച്ചിരുന്നവൻ അവൻ വിവാഹിതനായിട്ട് ഒരു കുടുംബമായി കഴിഞ്ഞിരിക്കുന്നു എന്നവൾ പറഞ്ഞു. നോക്കൂ, അങ്ങനെ അവൾ ഇവിടെ ആയിരിക്കുന്നു. വയസ്സ് എന്ന് നരച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെ ഞാനും അതായിരിക്കുന്നു. ആ തട്ടുപലകയിൽ നിന്നും കാടുകൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് യോഗങ്ങൾ ഉണ്ടായിരിക്കുകയും ഞാൻ ഇവനെ കാണാതാകുകയും അവനെ കാണാതാകുകയും ചെയ്യുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കാണാതെയായിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സഹോദര സഹോദരി, നമുക്ക് ഒരുമിച്ച് കൂടുന്നതിനൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് നാം ശരിയാണോ എന്ന് നമുക്ക് തീർച്ചയായിരിക്കാം. നിങ്ങൾ അതിങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ ദൈവത്തോടുള്ള ആ ധാരണകളെ വ്യർത്ഥമായി പോകാനിടയാക്കരുത്. നമുക്ക് വിശ്വസിക്കാം. പിതാവെ, അവർ നിന്റെ കയ്യിലാകുന്നു. കർത്താവെ, ഞാൻ നിന്റെ കയ്യിലാകുന്നു. നാളെ രാത്രി തൊട്ട് തുടങ്ങുന്ന യോഗത്തിന് മുമ്പുള്ള സമർപ്പണത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെയായിരിക്കുന്നത്. കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കുമോ? ഞങ്ങളുടെ സംഭാഷണങ്ങൾ തുടർച്ചയായിട്ട് നീ മാത്രമായിരിക്കാനിടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും അങ്ങനെ ഉറച്ചിരിക്കാനിടയാക്കണമേ. അപ്പോൾ നീ ഞങ്ങളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നും വചനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഓ ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവേകം വേണ്ട, എന്നാൽ നിന്റെ വിവേകം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ഓ ദൈവമേ, അവയെ ഞങ്ങൾക്ക് തരണമേ. ഈ ഉണർവ് ഞങ്ങളുടെ പ്രാണലിലേക്ക് വന്നിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങൾ ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും കൂടെയുള്ളവരാനിടയാക്കണമേ. പിതാവെ, അനുവദിച്ചേരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചേരണമേ. ഓ ദൈവമേ, ഈ വേദിയുടെ ചുറ്റുമായി കടന്നു വന്ന് മുട്ടുകുത്താനായി എവിടെ ആരെങ്കിലും അനുഭവപ്പെടുന്നെങ്കിൽ, ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവെ, ഞാൻ എവിടെയായിരിക്കണമോ അവിടെ ആയിരിക്കുന്നില്ല. ഞാനൊരു പുനഃസമർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ ഇന്ന് രാത്രിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നിങ്ങൾ കടന്നു വരാനായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ഇവിടെയുണ്ട്.
In the cross.
ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. സമയത്തെ മറന്നു കളയുക. അവന്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ വണങ്ങാം. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈ മകള് ഇവിടെ കരയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങൾക്ക് എത്രമാത്രം മാധുര്യമേറിയതായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ അതേപോലെ തന്നെ ഇന്ന് രാത്രിയിലും മാധുര്യവാനായിരിക്കുന്നു. എല്ലാവരും അവരുടേതായ രീതിയിലായിട്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ ദൈവത്തോട് പവിത്രീകരിക്കുകയും നമ്മെ തന്നെ കർത്താവിലേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. സ്നേഹവാനായ കർത്താവായ യേശുവേ, എന്റെ സുഖത്തിന്റെ എല്ലാ നീരൊഴുക്കും ജീവനിലും കൂടുതലുമാകുന്നവനെ, നിന്നെ കൂടാതെ എനിക്ക് ഭൂമിയിൽ ആരുണ്ട്? നീയല്ലാതെ സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്? സ്നേഹവാനായ ദൈവമേ, നിന്റെ ദയയെയും കൃപയെയും ഞങ്ങളിൽ ഓരോരുത്തരുടെ മേലും അയച്ചു തരണമേ കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ ഈ വേദിക്ക് ചുറ്റുമായിരിക്കുന്നു. വളരെ പേർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അവരുടെ ഇരിപ്പിടങ്ങളിൽ നീ അവരെ കണ്ടുമുട്ടണമേ. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്നത് എന്തായിരുന്നാലും നീ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സമയത്തെ നിനക്ക് തരികയാണെങ്കിൽ നീ അത് സ്വീകരിക്കും. കഴിവിനെയും നീ അത് സ്വീകരിക്കും. എന്നാൽ ദൈവമായി കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അതിനും അപ്പുറത്തേക്ക് പോയിട്ട് ഞങ്ങളെയെല്ലാം തന്നെ നിനക്ക് തരുന്നു. ഞാനാകുന്നതെല്ലാം, ഞാൻ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നതെല്ലാം എല്ലാം കർത്താവ് നിന്നിലാകുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെ എടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ആഴത്തെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനും ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങൾ അവസാനത്തേക്ക് അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അത്രയും നീണ്ടതാകാൻ കഴിയുകയില്ലല്ലോ. ചെറുപ്പക്കാരും പ്രായമേറിയവരുമായ ഞങ്ങളുടെ പ്രിയമേറിയവർ ദിവസം തോറും കടന്നുപോകുന്ന ഞങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ വാതിലും ഉടനെ തന്നെ വന്നുമുട്ടുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങളുടെ ശരിയായ മനസ്സോടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുകയും അല്ലെങ്കിൽ ഇവിടെ മുട്ടുകുത്തിയിരിക്കുകയും ഇവിടെ നിൽക്കുകയും അങ്ങനെ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവേ, എന്നെ എടുക്കണമേ. ഞാനൊന്നുമില്ല, എന്നാൽ ഞാൻ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവേ, എന്നിൽ നിന്നും എന്തെങ്കിലും നിനക്ക് ഉപയോഗിക്കാൻ കഴിവുള്ളതായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഇവരിൽ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹമേറിയ ജനങ്ങൾക്കായിട്ടാണ് ഞാൻ അങ്ങ് ദൂരെയുള്ള അരിസോണ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് കരയുകയും ഇവിടെ ഇതാ അവർ ഞങ്ങളോടൊപ്പം വേദിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കരയുകയും ഞങ്ങളുടെ ജീവനെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവനേക്കാളും കൂടുതലായി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെക്കാളും കൂടുതലായി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിന്നെ ഭാര്യയെക്കാളും കുട്ടികളെക്കാളും പിതാവിനേക്കാളും മാതാവിനേക്കാളും സഹോദരിയെക്കാളും സഹോദരനേക്കാളും ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു. കർത്താവേ യേശുവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാസ്തവികമാക്കണമേ. ഈ ആഴ്ചയിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാണനിലേക്ക് ആനന്ദത്തിന്റെ എണ്ണയെ പകരണമേ. വചനത്താലുള്ള കഴുകലും സ്നാനവും ഞങ്ങൾക്ക് തന്ന് വചനമാകുന്ന ജലത്താൽ സത്യത്തെ ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ. കർത്താവേ, ഈ ജീവാധാരമായ വിഷയങ്ങളിൽ കുഴപ്പങ്ങളുള്ളവരായി വളരെ പേർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കാം. ഓ ദൈവമേ, ഞങ്ങളെ വെടിപ്പാക്കുന്നതിന് വേണ്ടി നിന്റെ ഭവനത്തിലുള്ള നീരൊഴുക്ക് തുറക്കണമേ. ദൈവമേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ വെളിപ്പാക്കി വിശുദ്ധീകരിച്ച് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ദൈവിക പ്രകാശമായ സത്യവചനത്തെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും തരണമേ. കർത്താവേ, അവൻ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകുവാൻ ഇടയാക്കണമേ. അവൻ വന്ന് ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാനും ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ വിശക്കുന്ന ഹൃദയങ്ങളെ വലിയ ആനന്ദത്തിന്റെ നല്ല വർത്തമാനങ്ങളാൽ നിറച്ചിട്ട് സുവിശേഷം ഞങ്ങളുടെ ജീവനിൽ വെളിപ്പെടുവാനിടയാക്കണമേ. എല്ലാ പാസ്റ്റർമാരെയും എല്ലാ പാട്ട് നയിക്കുന്നവരെയും എല്ലാ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് അനുഗ്രഹിക്കണമേ. കാരണം ഞങ്ങൾ നിന്നെ സത്യമായിട്ട് സ്നേഹിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഈ സമർപ്പണത്തിൽ ഞങ്ങൾ അങ്ങയുടേതാകുന്നു. അങ്ങയുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ.
My faith looks up to thee, thou Lamb of Calvary. Oh, say. Take all
നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്കത് വീണ്ടും പാടാം.
Life's dark maze I tread and grief around me spread. Oh, be thou my guide. Be darkness turn to day. Oh, why?
അത്
നിങ്ങൾക്ക് നല്ലതായ അനുഭവത്തെ ഉണ്ടാക്കുന്നുണ്ടോ? ഈ പഴയ പാട്ടുകളെ പാടാൻ എത്ര പേർ ഇഷ്ടപ്പെടുന്നു? ഞാനത് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ലേ? Join in the song with sweet accord and the surround the throne and the sun. ഇപ്പോൾ നാം ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് തമ്മിൽ തമ്മിൽ മറ്റൊരാളിനെ കൈപിടിച്ച് കുളിക്കാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈകളെ നമുക്ക് ഉയർത്താം. അത് നിങ്ങളെ അത്ഭുതകരമായി അനുഭവപ്പെടുത്തുന്നില്ലേ? നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് അവനെ സ്തുതിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് ഷാരോണിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരയും ശോഭയേറിയ ഉദയനക്ഷത്രവും എന്റെ പ്രാണന് 10,000-ലധികം മനോഹരമാകുന്നു. അവിടുന്ന് എന്റെ എല്ലാ സുഖത്തിന്റെയും നീരൊഴുക്കും ജീവനിലും കൂടുതലുമാകുന്നു. നീ എനിക്ക് ഞങ്ങൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. എന്റെ വിലയേറിയ കർത്താവും രക്ഷിതാവുമായവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നാലും ഞാൻ പോകുന്നതായി അനുഭവപ്പെടുന്നു. എന്തോ ഞങ്ങളുടെ മുമ്പിൽ നേരെ കിടക്കുന്നു. ഇപ്പോൾ ഓർക്ക്, ഞാൻ പ്രവചിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ ആനന്ദം ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു, അത് വിശ്വസിക്കുക, അത് ശരിയാണ്. ധാരാളം ദുഃഖമേറിയ ഹൃദയങ്ങൾ വലിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയും ദുഃഖിതരായ ജനങ്ങൾ ആനന്ദത്തിലേക്ക് തിരികുകയും ചെയ്യും. യോഹന്നാൻ ഇനിയും പ്രസംഗിക്കാൻ വയ്യാതെ തീരവൃദ്ധനായി കഴിഞ്ഞപ്പോൾ അവന് കഴിയാവുന്നത്രയും ഉച്ചത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് പറയുമായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. മറ്റ്യാതൊന്നും നിങ്ങളുടെ ഇടയിൽ കടന്നു വരാനിടയാകരുത്. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ ദൂരെ വയ്ക്കുക. അതെ, അതെന്തായിരുന്നാലും അതൊരു കാര്യമല്ല, അതിനെ നേരിടുക. നാം നിനവയിലേക്കുള്ള വഴിയിലാകുന്നു. തർശിസിലേക്കുള്ള ആ പഴയ കപ്പലിൽ പോകരുത്, അത് നിങ്ങളെ ഈ കൂട്ടത്തിൽ നിന്നും എടുത്തു കളയും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഒഴുക്കിലേക്ക് നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം. നമുക്കത് കിട്ടാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി, നിങ്ങൾക്ക് നല്ലതായി അനുഭവപ്പെടുന്നു, അത് നന്നായിരിക്കുന്നു. ആ രീതിയിലാണ് കുഞ്ഞുങ്ങൾ ജനിച്ച് കടന്നു വരുന്നതിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എത്രമാത്രം ആയിരത്തോളം പേർ ഇതേ മൈതാനത്ത് വെച്ച് ദൈവരാജ്യത്തിലേക്ക് ജനിക്കപ്പെട്ടിരിക്കുന്നതിന് എനിക്ക് ഓർക്കാൻ കഴിയും. ഒരു പള്ളി ഉണ്ടാക്കുന്നതിനായി 80 സെന്റ്സ് മാത്രം പോക്കറ്റിലിട്ടുകൊണ്ട് ഹോ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് അതറിയാമായിരുന്നുള്ളൂ. യഹോവയായ ഞാൻ നട്ടിരിക്കുന്നു, രാവും പകലും ഞാനതിനെ നനയ്ക്കുമെന്ന് അവൻ പറഞ്ഞു. അവനത് ചെയ്തിരിക്കുന്നു. അതെ, അവനത് ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. നാളെ രാത്രിയിൽ ഇവിടെയുള്ള സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ യോഗങ്ങൾ തുടങ്ങുന്നതാണ്. നോർക്കുക, എങ്ങനെയാണ് അവിടെ എത്തിച്ചേരേണ്ടതെന്നുള്ളത് കാണിക്കുന്നതിനായി ആരെങ്കിലും ഇവിടെ നിർത്തുന്നതാണ്, കാരണം പുതിയതായിട്ടുള്ളവർ കടന്നു വരുമായിരിക്കാം. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവോ എങ്കിൽ ആമേൻ പറയുക. ഓ, അവൻ അത്ഭുതവാനല്ലേ. ഇവിടെയുള്ള ഈ നദീതീരത്ത് നിന്നുകൊണ്ട് ഞാൻ ആ പഴയ പാട്ട് പാടുകയായിരുന്നു. യോർദാന്റെ ഇളകി മറിയുന്ന തീരത്ത് ഞാൻ നിന്നു. ചിന്തിച്ചു നോക്കുക, അത് 30 വർഷങ്ങളായിരിക്കുന്നു, 33 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നിട്ട് കനാന്റെ മനോഹരവും സന്തോഷവുമായ ദേശത്തേക്ക്, എന്റെ അവകാശങ്ങൾ കിടക്കുന്നിടത്തേക്ക് ആഗ്രഹങ്ങളോടുകൂടി ഞാൻ കണ്ണെറിഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ സ്നാനപ്പെടുത്തിയവരിൽ ധാരാളം പേർ ഇപ്പോൾ അവിടെ ആയിരിക്കുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് ആ ഉദയ നക്ഷത്രത്തെ ആകാശത്തിൽ നിന്നും താഴേക്ക് ചുറ്റിത്തിരിഞ്ഞ് കൊണ്ടുവരുന്നത് സാക്ഷ്യം വഹിക്കുകയും അത് ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ നിന്റെ സന്ദേശം രണ്ടാമത്തെ വരവിന് മുന്നോടിയാകുമെന്ന് പറഞ്ഞു. അതെങ്ങനെ ചിന്തിക്കാൻ കഴിയും? എന്നാൽ ദൈവത്തിന്റെ വചനമെല്ലാം സത്യമാകുന്നു. ദൈവത്തിന്റെ വചനമെല്ലാം സത്യമാകുന്നു. നാം മഹാനായ രാജാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വിലയേറിയ പാസ്റ്ററായ സഹോദരൻ നെവിലെയോട് ഇവിടെ കടന്നു വന്നിട്ട് പ്രാർത്ഥനയോടെ പിരിച്ചുവിടാനായി ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരൻ നെവിലെ.